ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. തീവ്രവാദ സംഘടനകൾ അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി, അൽ ഖ്വയ്ദ എന്നറിയപ്പെടുന്ന അൽ ഖാഇദ, അതുപോലെ തന്നെ ദാഴിസ്, ISIS, ജമാഅത്തു ദഅവ, ബോക്കെ ഹറാം, ഇങ്ങനെ ഏത് പേരിൽ അറിയപ്പെട്ടാലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനങ്ങളും തത്വങ്ങളും പ്രവർത്തന രീതികളും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഖവാരിജുകളാണ് എന്ന് സലഫി പണ്ഡിതന്മാർ അവരുടെ പല പുസ്തകങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും ക്ലാസുകളിലൂടെയും വ്യക്തമാക്കിയ കാര്യമാണ്. ആരാണ് ഖവാരിജുകൾ എന്ന് വളരെ ചുരുക്കി പരിശോധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്റെ സമുദായം ഭിന്നിക്കുന്നതിനെ സംബന്ധിച്ചുള്ള താക്കീതുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു വിഭാഗം മാത്രം സത്യമാർഗത്തിലാണ്, സ്വർഗത്തിലെത്തും, മറ്റുള്ളവരൊക്കെ പിഴച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ചില തീവ്ര ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾ ഈ ഹദീസ് തന്നെ ദുർബലമാണ് എന്ന് പറയുന്നവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുസ്ലിം സമുദായത്തിൽ ഉടലെടുത്തിട്ടുള്ള പിഴച്ച കക്ഷികൾ, അതിന്റെ അടിസ്ഥാന കക്ഷികൾ നാലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതിലൊന്ന് അൽ ഖദരിയ്യ, ഖദരിയ്യാക്കൾ, ഖദറിനെ നിഷേധിക്കുന്ന ആളുകളാണ് ആ പേരിൽ അറിയപ്പെട്ടത്. രണ്ടാമത്തേത് അൽ ഖവാരിജ്, മൂന്ന് അശിയ, നാല് അൽ ജഹ്മിയ. ഇതാണ് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകൾ പറഞ്ഞിട്ടുള്ള നാല് അടിസ്ഥാന കക്ഷികൾ. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ഇതിൽ നാലാമത് പറഞ്ഞ ജഹ്മിയാക്കളെ ഒഴിവാക്കി അതിനു പകരം മുർജിഅത്തിനെ, വിശ്വാസപരമായ പിഴവുള്ള ഒരു വിഭാഗം ആളുകളാണ് മുർജിഅത്ത്, ഇർജാഇന്റെ ആളുകൾ, അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഖാലു വൽ ജഹ്മിയ ലൈസു മിനസ്തൈനി വസബഈന ഫിർഖ. അപ്പൊ 72 വിഭാഗം മുസ്ലിങ്ങളിൽ നിന്നുള്ള 72 വിഭാഗം എന്ന് പറയുന്നതിൽ ജഹ്മിയത്ത് ഉൾപ്പെടുകയില്ല. അബ്ദുല്ലാഹി മുബാറക്കിനോട് ഹഫ്സ് ഇബ്നു ഹമീദ് എന്ന് പറയുന്ന ആള് ചോദിച്ചു, മുസ്ലിം ഉമ്മത്ത് എത്ര വിഭാഗമായി തീരും? അപ്പൊ അദ്ദേഹം ഖദരിയാക്കളെയും ഖവാരിജിനെയും ഷിയത്തും അതുപോലെ തന്നെ മുർജിയത്തും അതിലുള്ള അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച് അവരുടെ എണ്ണങ്ങളുമൊക്കെ എണ്ണി പറഞ്ഞപ്പോൾ ഈ ചോദിച്ച ആള് വീണ്ടും ചോദിച്ചു, യാ അബദ് റഹ്മാൻ ലം അസ്മഅക തദ്കുറു അൽ ജഹ്മിയ, എന്താണ് താങ്കൾ ഈ 72 വിഭാഗത്തെക്കുറിച്ച് എണ്ണിയപ്പോൾ ജഹ്മിയാക്കളെ കുറിച്ച് എണ്ണാതിരുന്നത്, പറയാതിരുന്നത്? അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ മറുപടി, ഇന്നമാ സഅൽതനി അൻ ഫിറഖിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ പെട്ട വിഭാഗങ്ങളെ സംബന്ധിച്ചാണ് നീ ചോദിച്ചത്, ജഹ്മികൾ മുസ്ലിങ്ങളിൽ പെട്ടവരല്ല എന്നാൽ അവരെ അസ്ലി എന്ന കുഫ്റാന്നർത്ഥം. അപ്പോ മുസ്ലിം ആവുകയും എന്നിട്ട് പഴച്ച വിശ്വാസത്തിലേക്ക് പോവുകയും ചെയ്ത ആളുകൾ അതിൽ മുർജിയത്ത് ജഹ്മികൾ പെടുകയില്ല, അതിനു പകരം മുർജിയത്തിനെയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഈ നാല് അല്ലെങ്കിൽ അഞ്ച്, ഇനി ജഹ്മികളെ ഒരു വിഭാഗമായി ഉൾപ്പെടുത്തിയ ആളുകൾ അതിൽ നിന്ന് ഉണ്ടായതാണ് മുഅ്തസിലികൾ, അതുപോലെ തന്നെ മുർജിയാക്കൾ, അഷ്ഇരികൾ, മാതുരിദികൾ എന്നൊക്കെ അവർ പറഞ്ഞതായും കാണാം. അപ്പൊ ആ എണ്ണത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് എന്നതല്ലാതെ, എണ്ണത്തിലല്ല, ഉൾപ്പെടുത്തിയതിൽ ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തി പുറത്താക്കി. ഏതായിരുന്നാലും ഈ പറഞ്ഞ ആളുകളൊക്കെ അതിന്റെ ഉപവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ നാല് വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് ഹവാരിജുകൾ. ഹറജ എന്ന വാക്കിനർത്ഥം പുറത്തു കടക്കുക, പുറത്തു പോവുക, പുറപ്പെടുക, പുറത്തേക്ക് വരിക, മുളക്കുക എന്നൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിൽ യുദ്ധാനന്തര സ്വത്ത് ഓഹരി വെച്ചു കൊടുത്തപ്പോൾ അതിൽ നീതി പുലർത്തിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ സമസ്തക്കാരുടെ പ്രഭാഷണങ്ങളിൽ വഹാബികൾ ഇവരുടെ പിൻഗാമികളാണ് എന്ന് അവർ തെറ്റായി പറയാറുള്ള ദുൽ ഹുവൈസിറത്തു തമീമി എന്ന് പറയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എഴുതിൽ ചില റിപ്പോർട്ടുകളിൽ എഴുതിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീതി കാണിക്കണം, താങ്കൾ ഈ ഓഹരി വെച്ചത് ശരിയായില്ല. ഇവിടെ വുഹാന്റെ റിപ്പോർട്ടുള്ളത് യാ റസൂൽ അല്ലാഹ് എഴുതിൽ, അള്ളാഹുവിന്റെ ദൂതരെ നീതി പുലർത്തുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലക് മൈ അഴുതിൽ ഇദാലം അഴുതിൽ, ഞാൻ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിങ്ങൾ എനിക്ക് അനുവാദം തന്നാൽ ഇവന്റെ പെരടി ഞാൻ വെട്ടാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് ചില അനുയായികൾ വരാനുണ്ട്, അവരുടെ നമസ്കാരവും നിങ്ങളുടെ നമസ്കാരവും കണ്ടാൽ നിങ്ങളുടെ നമസ്കാരം നിങ്ങൾക്ക് തന്നെ ചെറുതായി തോന്നും, നിസ്സാരമായി തോന്നും. അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും വെച്ച് നോക്കിയാൽ അവരുടെ നോമ്പ് നിങ്ങളുടെ നോമ്പ് നിസ്സാരമായി തോന്നും. എന്നാ നമുക്ക് തന്നെ തോന്നും നമ്മൾ ചെയ്യുന്നതൊക്കെ കുറവാണ്, അത്രമാത്രം നമസ്കാരവും നോമ്പും ഇബാദത്തുകളും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇബാദത്തിന്റെ കാര്യത്തിൽ കുറവുണ്ടാവില്ല. പക്ഷേ യംറുഖൂന മിനദ്ദീനി കമുറൂഖി സഹ്മി മിനർറമിയ, അമ്പ് ഏറ്റ മൃഗത്തിൽ നിന്ന് അമ്പ് അതിനെ തുളച്ച് എങ്ങനെ പുറത്തു കടന്നു പോകുമോ അതേപോലെ ഈ ആളുകൾ ഇസ്ലാമിന്റെ ഉള്ളിലൂടെ കയറി പുറത്തേക്ക് പോകും. ഇപ്പോൾ ഒരു മൃഗത്തെ നമ്മൾ അമ്പ് ചെയ്താൽ അമ്പ് ചിലപ്പോൾ അതിൽ തറക്കും, ചിലപ്പോൾ ആ അമ്പ് തുളഞ്ഞിട്ട് അപ്പുറം ചാടിപ്പോവും. ഇതുപോലെ ഇവർ ഇസ്ലാമിന്റെ ഉള്ളിൽ കൂടി മുറിച്ച് പുറത്തു കടന്നു പോകും, അതിനാണ് മാരിഖ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അവർ പുറത്തു പോകുമ്പോൾ ഇസ്ലാമിന്റെ യാതൊരു അംശവും അവരിൽ ഉണ്ടാവുകയില്ല. ഹദീസിൽ പിന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട് എന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ഈ പറഞ്ഞ ദുൽ ഹുവൈസിറത്തു തമീമി എന്ന് പറയുന്ന നബിയോട് കയർത്ത, നീതി പുലർത്താൻ ആവശ്യപ്പെട്ട ആളുടെ പിൻഗാമികളാണ് ഹവാരിജുകൾ എന്ന് പറയുന്നത്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിൽ ഇന്നമിൻ ലിലി ഹാദാ ഖൗമൻ യഖറൂന അൽഖുർആന ലാ യുജാവിസു ഹനാജിറഹും, ഇയാളുടെ അസലിൽ നിന്ന് ചില ആളുകൾ ഇനി വരാനുണ്ട്, അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അവരുടെ തൊണ്ട വിട്ട് ഖുർആൻ ഉള്ളിലേക്ക് കടക്കുകയില്ല, എന്നാ മനസ്സിലേക്ക് കയറൂല, നാവിലും പ്രസംഗത്തിലും എഴുത്തിലും ഒക്കെ ഖുർആൻ ഉണ്ടാവും. ഹും യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ, അവരുടെ മറ്റൊരു ലക്ഷണം മുസ്ലിങ്ങളെ അവർ കൊല്ലും, വിഗ്രഹാരാധകരെ അവർ വെറുതെ വിടും. ഇതിപ്പോ ഇന്ന് ലോകത്ത് ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആരോടാണ് യുദ്ധം നടത്തുന്നത്? അമേരിക്കയോടോ ഇസ്രായേലിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഫ്രിന്റെ രാജ്യങ്ങളോടോ അല്ല, മറിച്ച് മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇസ്ലാമിക ഭരണകൂടം എന്ന് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമൊക്കെ ആ കൂട്ടത്തിലുണ്ട്. മുസ്ലിങ്ങൾ ഭരിക്കുന്ന എന്ന് നമുക്ക് പൊതുവെ പറയാം, മുസ്ലിങ്ങൾ ഭരിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജിൻസിയ നാഷണാലിറ്റി കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ അടുത്തും കുവൈത്ത് പാർലമെന്റിൽ അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരികയും പ്രതിപക്ഷം അതിനെ എതിർത്തതും ഒക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള രാജ്യങ്ങളോടാണ് ഈ ആളുകൾ യുദ്ധം ചെയ്യുന്നത്. കൊല്ലപ്പെടുന്നതോ? മുസ്ലിങ്ങളായ വിശ്വാസികളായ ആളുകൾ. എന്നാൽ മറ്റൊരു ഗ്രന്ഥകാരൻ പണ്ഡിതൻ സൂചിപ്പിച്ചതുപോലെ കല്ലെറിഞ്ഞാൽ എത്താവുന്ന ദൂരത്ത് ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഉണ്ടായിരിക്കെ അവിടേക്ക് ഒരു വാണം പോലും ഒരു കല്ല് പോലും എടുത്തെറിയാത്ത ആളുകൾ അവർ ഭീകരത സൃഷ്ടിക്കുന്നത് മക്ക മദീന അതുപോലുള്ള ഇസ്ലാമിക പട്ടണങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പേ ഇവരെക്കുറിച്ച് പറഞ്ഞതാണ്, ഇസ്ലാമിന്റെ ആളുകളെ അവർ കൊല്ലും, വിഗ്രഹാരാധനയുടെ ആളുകളെ അവർ വെറുതെ വിടും. എന്നിട്ട് പിന്നെ പ്രവാചകൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ അമ്പേറ്റ മൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തു കടന്നത് പോകലെ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകും. ലഇൻ അദറക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദിൻ. ഈ ആളുകളെ എങ്ങാനും ഞാൻ കണ്ടുമുട്ടുകയാണെങ്കിൽ, നബിന്റെ കാലഘട്ടത്തിലില്ല ഇനി വരാൻ പോകും, അവരെ എങ്ങാനും ഞാൻ കണ്ടിരുന്നെങ്കിൽ, ആദ് ഗോത്രക്കാരെ എങ്ങനെ കൊന്നുവോ അതുപോലെ അവരെ ഞാൻ കൊല്ലുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ആദ്യം പറഞ്ഞത് ബുഖാരിയുടേതാണ്, ഇത് മുസ്ലിമിന്റേതാണ്. റഹിമഹുമുള്ള മുത്തഫഖുൻ അലൈഹിയായ ഒരേ ആശയത്തിലുള്ള ഇതേപോലെ വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരം ഈ നബിയുടെ ഈ ഹദീസുകളിൽ നിന്ന് ഇങ്ങനൊരു വിഭാഗം ആളുകൾ വരാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആളുകളുടെ തെറ്റായ ചിന്തയിലൂടെയാണ് ലോകത്ത് ആദ്യമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിക്കെതിരിൽ വിപ്ലവമുണ്ടാക്കി ഇവർ കൊന്നു. അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിനെ ഇവർ വധിച്ചു. സുബൈർ ബിൻ അവാമിനെ അതുപോലെ പ്രഗത്ഭരായ സഹാബികളെയും ഈ ആളുകൾ കൊന്നു. ഇതൊക്കെ ഖവാരിജുകൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. കാരണം ഇവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനോട് അവർ യോജിക്കുന്നില്ല. മാത്രവുമല്ല അവർ ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവം നടത്തുക, പുറത്തു പോവുക എന്ന് പറയുന്നത് അത് മതത്തിൽ നിയമമാക്കപ്പെട്ട കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളാണ്. വിശദാംശങ്ങൾ നമുക്ക് ശേഷം പറയാം. രണ്ടാമത്തെ കാര്യം, പാപം ചെയ്യുന്ന ആളുകൾ, അത് മൂബിഖാത്തിൽപ്പെട്ടതായാലും അല്ലാത്തതാണെങ്കിലും പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒന്നും പുറത്തുകൊടുക്കപ്പെടുകയില്ല. ആ ആളുകളെല്ലാം പാപം ചെയ്യുന്നതോടുകൂടി കാഫറുകളായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവർ ശാശ്വതരായി നരകത്തിലാണ് എന്നതാണ് ഇവരുടെ മറ്റൊരു സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള സഹാബികളെയും ഭരണാധികാരികളെയും എല്ലാം അവർ വധിക്കുകയും അവർക്കെതിരെ യുദ്ധവുമായി പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഇവർക്കിടയിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പത്തിലധികം വിഭാഗങ്ങളായി അവർ തന്നെ വേർപിരിഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ചില പ്രഗത്ഭ വിഭാഗങ്ങളാണ് അൽ അസാരിഖ. അസാരിഖ എന്ന് പറയുന്നത് നാഫിഉ ഇബ്നുൽ അസ്റഖ് എന്ന് പറയുന്ന ആളുടെ അനുയായികൾ. അസ്റഖ് എന്ന് പറഞ്ഞ ആള് അഹ്ലു സുന്നയിൽപ്പെട്ട ആളാണ്. അയാൾ തന്നെ പറയുന്നുണ്ട്, എന്റെ മകൻ എന്നെ പോലും കാഫറാക്കി. ആ നാഫിയിലേക്ക് അസ്റഖിലേക്ക് ചേർത്തുകൊണ്ട് നാഫിന്റെ അനുയായികൾ നാഫി അസാരിഖ എന്നറിയപ്പെടുന്നവർ. അതുപോലെ തന്നെ ഹറൂരിയ നജ്ദത്ത് ഇബ്നു ആമിറിലേക്ക് ചേർത്തുകൊണ്ട് നജ്ദാത് എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭാഗം. അബീദ് ഇബ്നുൽ അസ്ഫറിലേക്ക് ചേർത്തുകൊണ്ട് അസ്സഫരിയ. അതുപോലെ ഇന്നും ലോകത്ത് ഒരു രാജ്യത്ത് ഇതിന്റെ ഒരു ഉപവിഭാഗം ഭരണം നടത്തുന്നുണ്ട്, ഒമാൻ. അവിടെ സുൽത്താൻ ഖാബൂസ്, അവിടെയുള്ള ആളുകൾ ഈ ഖവാരിജുകളുടെ ഉപവിഭാഗമായ ഇബാലിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതവിടെ പോയ ആളുകൾക്കറിയാം, പുസ്തകങ്ങൾ വെച്ചാൽ മനസ്സിലാവും. അബ്ദുല്ലാഹിബിന് ഇബാല് എന്ന് പറയുന്ന ആളിലേക്ക് ചേർത്ത് ഉണ്ടായ വിഭാഗമാണ് ഇബാലിയ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്? നേരത്തെ ഞാൻ പറഞ്ഞു അതിന്റെ ഭാഷാപരമായ അർത്ഥം. ചില ആളുകൾ അതിനെ വേറെ നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, പറയാറുമുണ്ട്. മതത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ഖവാരിജ്, ഹറജ പുറത്തുപോയി, ഹാരിജത്ത് മതത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾ. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാം. അൽ മിലലു വൻ നിഹൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ, കുല്ലുമൻ ഹറജ അലൽ ഇമാം അലൽ ഇമാമിൽ ഹഖ് അല്ലദി ഇത്തഫഖത്തിൽ ജമാഅത്തു അലൈഹി യുസമ്മാ ഹാരിജിയൻ. ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ രാജ്യത്തുള്ള ആളുകൾ ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുത്തു. ആ ഭരണാധികാരിയെ അനുസരിക്കൽ അവിടെയുള്ള മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. എന്നാൽ ആ ഭരണാധികാരിയെ അനുസരിക്കാതെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഭരണാധികാരിക്കെതിരിൽ വിപ്ലവവുമായി പുറപ്പെടുക, അങ്ങനെ ആര് പുറപ്പെട്ടാലും അവനെക്കുറിച്ച് ഹാരിജി എന്ന് പറയാം. അപ്പൊ എന്താണ് ഹറജ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പുറത്തുപോയി നടത്തലല്ല, തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ഭരണാധികാരിക്കെതിരിൽ പുറപ്പെട്ടവൻ. വിപ്ലവമായി പുറപ്പെട്ടവൻ, അതാണ് ഖാരിജി. ഇതേപോലെ ഇബ്നു ഹസ്മ് ഇത്ര കൂടി പറഞ്ഞതായി കാണാൻ സാധിക്കും. തഹക്കീമിനെ എതിർത്ത, അതുപോലെ തന്നെ വൻപാപങ്ങൾ ചെയ്ത ആളുകൾ കാഫിറുകളാണെന്ന് പറയുന്ന, അതേപോലെ വൽ ഖൗലു ബിൽ ഖുറൂജി അല അയ്മത്തിൽ ജൗരി, മുസ്ലിം ഭരണാധികാരികളാണ് പക്ഷെ അവർക്ക് ചില അനീതിയുടെ അക്രമത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവരിൽ ഉണ്ടാകാം, അങ്ങനെ ഉണ്ടായാൽ ആ ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവം നടത്താം എന്ന് പറയുന്ന, വൻപാപങ്ങൾ ചെയ്തവർ ശാശ്വതമായി നരകത്തിലാണെന്ന് പറയുന്ന, വാനൽ ഇമാമത്ത് ജായിസത്തുൻ ഫി ഗൈരി ഖുറൈസ് വഹു ഹാരിജിയുൻ, ഖുറൈസികളല്ലാത്തവരിൽ നിന്ന് ഖലീഫമാർ, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല പറയുന്നത്, ലോകത്ത് ഇഖ്ലാഫത്ത് എന്ന് പറയുന്നത് ഖുറൈസികളല്ലാത്ത ആളുകളിൽ നിന്ന് പറ്റും എന്ന് പറയുന്നവർ ഇവരൊക്കെ എന്താണ് ഹാരിജികളിൽ പെട്ടവരാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവരറിയപ്പെടുന്ന ചില പ്രത്യേക പേരുകൾ, ഒന്ന് അൽ ഹവാരിജ്, സാധാരണ പൊതുവെ ലോകത്ത് അറിയപ്പെടുന്നത് ഈ പറഞ്ഞ പ്രയോഗമനുസരിച്ച്. രണ്ടാമത്തേത് അൽ ഹറൂരിയ, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ ഇറാഖിലെ കൂഫക്കടുത്ത ഹറൂറ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടുകയും അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ വിപ്ലവം നയിച്ച് പുറപ്പെടുകയും ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിലേക്ക് ചേർത്ത് അവർ ഹറൂരികൾ എന്നറിയപ്പെടുന്നു. ഇതിപ്പോ ഒരു പുതുമുള്ള കാര്യമല്ല, ഇന്നിപ്പോ ലോകത്ത് പല പ്രസ്ഥാനങ്ങളും വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തിന്റെ നാടിനൊക്കെ ചേർത്ത് പറയപ്പെടാണ്ടല്ലോ അല്ലെ. ഞാൻ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. ചില സംഘടനകളൊക്കെ അറിയപ്പെടുന്നത് ചില ആളുകൾ അല്ലെങ്കിൽ അയാളെ നാട്ടിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ഹറൂരികൾ എന്നറിയപ്പെടുന്നത് ഈ സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ടാണ്. മൂന്നാമത്തെ പേര് അഷുറാത്തു, ഷറാ യശ്രി എന്ന് പറഞ്ഞാൽ വിറ്റു എന്നാണ് അർത്ഥം. ഷുറാത്ത് എന്നാൽ വിൽപ്പന നടത്തിയവർ എന്ന് പറഞ്ഞാൽ തങ്ങൾ തങ്ങളുടെ ശരീരങ്ങളെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സ്വർഗം കിട്ടും എന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്വർഗത്തിന് പകരമായി ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ വിറ്റിരിക്കുന്നു. അപ്പൊ സ്വന്തം ശരീരം സ്വർഗത്തിന് വേണ്ടി വിറ്റവർ എന്നാൽ അവർ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്നാണ് വിശ്വാസം. അപ്പോ ഷുറാത്ത് എന്നറിയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംറുഖൂന എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിൽ നിന്ന് മാരിഖത്ത്, മതത്തിൽ നിന്ന് മതത്തിലൂടെ പുറത്തു കടന്നവർ എന്ന പേരിലും അവർ അറിയപ്പെടുന്നു. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഭരണകാലഘട്ടങ്ങളിൽ ഉണ്ടായി. ആ തർക്കത്തിൽ അവർക്കിടയിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമം നടക്കുകയും ആ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഒരു കുന്തത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് മടങ്ങാം എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടു. മുആവിയയുടെ പക്ഷത്തുള്ള ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകൾ പിന്നീട് അംഗീകരിച്ചു. അങ്ങനെ ആ ഒരു മധ്യസ്ഥ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള അഭിപ്രായം അവർക്കിടയിൽ ഉണ്ടായി. അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് ഹവാരിജികൾ പറഞ്ഞു. കാരണം വിധികർത്താവ് അള്ളാഹുവാണ്, വിധി കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. പിന്നെ എങ്ങനെയാണ് ഈ രണ്ടാളുകൾ അബൂമൂസ അശ്ശരിയും അതുപോലെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും എങ്ങനെയാണ് വിധികർത്താക്കളാക്കുക? അള്ളാഹു അല്ലേ വിധി പറയേണ്ടത്? അപ്പോ എനിൽ ഹുക്കുമോ ഇല്ലാലില്ല, ഇന്നിപ്പോ ലോകത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു ഇവരുടെ പ്രയോഗം അതാണ്, എനിൽ ഹുക്കുമോ ഇല്ലാലില്ല, ഭരണം അല്ലെങ്കിൽ നിയമനിർമ്മാണ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഇവിടെ ഈ ആളുകളെ മധ്യസ്ഥന്മാരാക്കി ഇത് ശരിയായില്ല എന്ന് അവർ അഭിപ്രായപ്പെട്ടു. ആ തഹക്കീമിനെ എതിർത്ത് ചില ആളുകൾ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് ഈ വിഭാഗത്തെക്കുറിച്ച് അൽ മുഹക്കിമ എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെ അഞ്ച് പേരുകളിൽ ഈ ആളുകൾ അറിയപ്പെടുന്നുണ്ട്. ഇനി എന്നാണ് ഖവാരിജികളുടെ തുടക്കം എന്ന് പരിശോധിച്ചാൽ മൂന്ന് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഒന്ന്, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദുൽ ഹുവൈസിറത്തു തമീമി എന്ന് പറയുന്ന ആള് മുതൽ, അയാളാണ് അതിന്റെ ലീഡർ, അത് മുതൽ ഖവാരിജികൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ അത് ശരിയല്ല എന്ന് പറയും. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്തുള്ളത്, ഇയാളുടെ അസലിൽ നിന്ന് ഇനി ചില ആളുകൾ വരാനുണ്ട് എന്നാണ്. ഇല്ലേ, അപ്പോ അയാളല്ല, അതിന് ശേഷം അയാളിൽ അയാളുടെ മക്കളിൽ നിന്ന് അല്ലെങ്കിൽ പിന്തുറമുറക്കാരിൽ നിന്നാണ് ഈ ഹവാരികൾ ഉണ്ടായത്, അയാളല്ല. രണ്ടാമത്തെ അഭിപ്രായം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ ആളുകൾ വിപ്ലവം നയിക്കുകയും അങ്ങനെ അവർ നബി സല്ലല്ലാഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അത് മുതൽ ഹവാരികൾ രംഗത്ത് വന്നു. മൂന്നാമത്തെ അഭിപ്രായം, അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ നേരത്തെ പറഞ്ഞ തഹ്കീമിന്റെ വിഷയത്തിൽ അത് ആദ്യം അനുകൂലിച്ച് പറയുകയും പിന്നെ അത് സ്വീകരിച്ചതിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹുവിനെ എതിർത്ത് അദ്ദേഹത്തിനെതിരിൽ വിപ്ലവം നയിച്ചുകൊണ്ട് പുറപ്പെടുകയും ചെയ്തത് മുതൽ ആണ് ഖവാരിജുകൾ രംഗത്ത് വന്നത്. ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായം അവസാനം പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ ഇവർ രംഗത്ത് വന്നു എന്നതാണ് ഇതിന്റെ, അല്ലെങ്കിൽ അന്ന് മുതലാണ് ഖവാരിജുകൾ രംഗത്ത് വന്നത് എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ അലി റളിയല്ലാഹുവിനോടൊപ്പം ചേരുകയും തഹ്കീം ശരിയാണ് അത് സ്വീകരിക്കാം എന്നവർ അഭിപ്രായപ്പെടുകയും ചെയ്തു. പിന്നെ അതിനെതിരെ അവർ പുറത്തു വന്നു. ഹിജ്റ 37-ാം വർഷം അല്ല സഫർ മാസത്തിൽ 13-ാം തീയതിയാണ് ഈ തഹ്കീമിന്റെ കരാർ രണ്ട് വിഭാഗവും എഴുതി തയ്യാറാക്കുന്നത്. അടുത്ത റമദാനിൽ ഒന്നുകൂടി ഇരുന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു 400 ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ അയച്ചു. മറുപക്ഷവും അതുപോലെ തന്നെ അതിന് തയ്യാറായി. പക്ഷേ ഈ ആളുകൾ ഖവാരിജുകളിൽപ്പെട്ട ആളുകൾ ഇതിനെതിരിൽ രംഗത്ത് വരികയും അതിന് അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ വിപ്ലവം നയിക്കുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഇതിന്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ ഖവാരിജുകളുടെ ഇമാമായി രംഗത്ത് വന്നത് അബ്ദുല്ലാഹി ഇബ്നു വഹ്ബ് അർറാസിബി, ചിലപ്പോ അർറാസിബി എന്ന് മാത്രം ആ പേരിൽ മാത്രം അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു വഹ്ബ് എന്ന വ്യക്തിയാണ് അന്ന് ഖവാരിജുകളുടെ നേതാവായി രംഗത്ത് വന്നത്. എന്താണ് ഖവാരിജുകൾ പുറപ്പെടാൻ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള കാരണം? ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനും മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഇടയിലുണ്ടായ പ്രശ്നമാണ്. എന്നാൽ ഇവർ ചിത്രീകരിക്കാറുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹു ഞാനാണ് ഭരണാധികാരിയാകേണ്ടത്, ഖലീഫയാകേണ്ടത് ഞാനാണ് എന്ന് മുആവിയ വാദിച്ചു. മധ്യസ്ഥ ശ്രമത്തിന് അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു കൊടുത്തു. ഒരിക്കലും അലി അത് അംഗീകരിക്കേണ്ടത് ഉണ്ടായിരുന്നില്ല, കാരണം ഖിലാഫത്ത് അലിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ തനിക്ക് അവകാശപ്പെട്ട ഖിലാഫത്തിന്റെ തർക്കത്തിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിന് അംഗീകരിച്ചു കൊടുത്തത് തന്റെ അർഹതയിൽ അലിക്ക് തന്നെ സംശയം തോന്നിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അലി ചെയ്ത ഈ നടപടി ശരിയായില്ല എന്നാണ് അവർ വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഞാനാണ് ഖലീഫയാകേണ്ടത് എന്ന് വാദിച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട അതിന്റെ ഘാതകരുമായി മറ്റും ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അംഗീകരിക്കുകയും തന്നേക്കാൾ ശ്രേഷ്ഠനും അതിന് അർഹനും യോജിച്ചവനും അലിയാണ് എന്ന് മുആവിയ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവർ പറയുന്ന കാരണം ശരിയല്ല. അപ്പൊ അതൊരു കള്ളപ്രചരണമാണ്. അലി മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് വാദിച്ചു, ഞാനാണ് ഖലീഫയാകേണ്ടത് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ തഹ്കീമിന്റെ വിഷയം. ആ തഹ്കീം അതും അവർ ആദ്യം അംഗീകരിക്കുകയും പിന്നെ എതിർക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് നേരത്തെ പറഞ്ഞ, ഇന്നും ഇത് നമുക്ക് കാണാൻ സാധിക്കും, പാപങ്ങൾ ചെയ്തവർ കാഫിറുകളാണ്. എന്നാൽ അഹ്ലു സുന്നത്തു വൽ ജമാഅ ഈ വിഷയത്തിൽ അവരുടെ നിലപാടിനോട് വിയോജിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈമാൻ സ്ഥാപിതമാകുന്നത് എന്ന വിഷയത്തിൽ ഖവാരിജുകളുമായോ അഹ്ലു സുന്നയും തമ്മിലോ അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളും തമ്മിലോ വ്യത്യാസമില്ല. എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, എന്താണ് ഈമാൻ എന്ന് മനസ്സിലാക്കുകയും ഹൃദയം കൊണ്ട് അത് സത്യപ്പെടുത്തുകയും ചെയ്യുക, ഇതിലാർക്കും തർക്കമല്ല. രണ്ടാമത്തേത്, ആ മനസ്സിലാക്കിയ കാര്യം നാവുകൊണ്ട് വെളിവാക്കി പറയുക. നമ്മൾ നാട്ടിൽ പറഞ്ഞ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക, അതാണ് പ്രസ്താവിക്കുക. മൂന്നാമത്തേത്, അവയവങ്ങൾ കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ കൂടിച്ചേർന്നതാണ് ഈമാൻ എന്ന വിഷയത്തിൽ മൂന്ന് കൂട്ടരും യോജിക്കുന്നു. പക്ഷെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഖവാരിജുകളുടെ ഒന്നാമത്തെ വാദം, ഇവർ പറയുന്നത് പാപവും ഈമാനും കുഫറും രണ്ടും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയില്ല. ഈമാനുള്ള ആളിൽ നിന്ന് എന്തേ ഉണ്ടാകാൻ പാടുള്ളൂ? ഈമാൻ അനുസരിച്ചുണ്ടാകേണ്ട പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിനെതിരായി തെറ്റായ ഒരു കാര്യം ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഈമാനുണ്ടായി കുഫറുണ്ടായി രണ്ടും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂല, അപ്പൊ അയാൾ കാഫറായി. പിന്നെ വഴുതും വഴീദും ഒരുമിച്ച് കൂടുകയില്ല. വഴുത് എന്നത് സൽക്കർമ്മത്തിനുള്ള വാഗ്ദാനമാണ്, അത് വിശ്വാസികൾക്കുള്ളതാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയെ സംബന്ധിച്ച താക്കീതുണ്ട്. ഇത് രണ്ടും കൂടി ഒരാൾ ഒരുമിച്ച് കൂടുകയില്ല. അപ്പൊ ഒരാൾ വിശ്വാസമുണ്ട് അയാൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയും, തെറ്റ് ചെയ്യുന്നു അയാൾക്ക് ശിക്ഷയുണ്ട് നരകമുണ്ട് എന്ന സന്തോഷ വാർത്തയും ഒരുമിച്ച് കൂടുകയില്ല. മൂന്നാമത്തേത് പിന്നെ സവാബും ഇഖാബും ഒരുമിച്ച് കൂടുകയില്ല, പ്രതിഫലവും ശിക്ഷയും ഒരുമിച്ച് കൂടുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാളിൽ ഈമാനിന്റെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അയാളിൽ ഈമാനിന് വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മുഅ്മിനിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾ കാഫറായി മാറുന്നു. പറഞ്ഞതിന്റെ ചുരുക്കം, പാപികളായ ആളുകൾ വിശ്വാസികളല്ല, പാപം ചെയ്താൽ അവർ കാഫറുകളായി. എന്നാൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താ? മൂന്ന് കാറ്റഗറി ഉണ്ട്: ഒന്ന് മുഅ്മിൻ, രണ്ട് ഫാസിഖ്, മൂന്ന് കാഫിർ. പൂർണ്ണമായി വിശ്വാസം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ മുഅ്മിൻ, അതിന് നേരെ എതിര് പ്രവർത്തിക്കുന്നവൻ കാഫിർ, വിശ്വാസമില്ലാത്തവൻ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അവന് ഈമാൻ ഉണ്ട്, പക്ഷേ ഈമാൻ ഉള്ളതോടൊപ്പം ഇസ്ലാം വിലക്കിയിട്ടുള്ള തെറ്റായ കാര്യങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ അവനിൽ ഉണ്ടാകാം. എന്നാൽ തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, ശിർക്കല്ലാത്ത, ശിർക്കും കുഫറുമല്ലാത്ത അത്തരം പാപങ്ങളും തിന്മകളും ഒരാൾ ചെയ്തു എന്നതുകൊണ്ട് അയാൾ കാഫറാകുന്നില്ല, മറിച്ച് അയാൾ ആരായിരിക്കും? ഈമാനുള്ള തമ്മാടിയായിരിക്കും. മനസ്സിലായോ? കാഫറല്ല അയാൾ, ഫാസിഖാൻ. ഇതൊക്കെ ഖുർആനിൽ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഖവാരിജികളുടെ വാദം അനുസരിച്ച് രണ്ട് കാറ്റഗറിയുള്ളൂ: ഒന്നുകിൽ മുഅ്മിൻ അല്ലെങ്കിൽ കാഫർ. ആ മുഅ്മിൻ തന്നെ തെറ്റ് ചെയ്താൽ അവൻ എന്തായി? കാഫർ. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇന്നും ലോകത്ത് ഇത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങൾ അവലംബിക്കുന്നത് ഇതേ തത്വമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ വിരുദ്ധമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഒരു ഭരണാധികാരിയിൽ നിന്നുണ്ടായാൽ, ഏതെങ്കിലും പ്രവർത്തനം എന്നാൽ ശിർക്കും കുഫറും അല്ലാത്തതാണെങ്കിൽ പോലും, അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ പോലും ആ ഭരണാധികാരി എന്തായി? കാഫറായി. അപ്പൊ കാഫറായ ഭരണാധികാരികൾക്കെതിരിൽ എന്ത് ചെയ്യണം? യുദ്ധം നടത്തണം. അപ്പൊ അതിനെതിരിൽ പുറപ്പെടണം. അതാണ് ജിഹാദ് എന്നതാണ് അന്നും ഇന്നും ഈ ആളുകളുടെ അടിസ്ഥാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ തെറ്റ് ചെയ്ത ആളുകളൊക്കെ കാഫറാകുകയും അത് അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയും, അങ്ങനെ അവർ അതുമൂലം എവിടെത്തും? നരകത്തിൽ ശാശ്വതമായി ഭവിക്കും എന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞതിൽ മൂന്നാമത്തെ വിഭാഗം മുഅ്തസിലിയാക്കൾ. മുഅ്തസിലിയാക്കൾ പറയുന്നത് മുഅ്മിനും കാഫിറും അല്ലാത്ത അതിനടക്കുള്ള ഒരു ദർജയുണ്ട്, മൻസിലത്തുൻ ബൈന മൻസിലത്തെയ്ൻ, അല്ലെങ്കിൽ ദർജത്തുൻ ബൈന ദർജത്തെയ്ൻ, രണ്ട് ദർജകൾക്കിടയിൽ വേറൊരു ദർജ എന്ന് പറഞ്ഞാൽ അയാൾ മുഅ്മിനും അല്ല കാഫിറും അല്ല. ദുനിയാവിൽ അവരെ ചിലപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പൊതുവായി ഉൾപ്പെടുത്തും, പക്ഷേ അതോടുകൂടി അയാൾ മരിച്ചുപോയാൽ അയാളുടെ കാര്യം ഖവാരിജികൾ പറഞ്ഞതുപോലെ തന്നെ അയാൾ കാഫറിന്റെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുക, അയാൾ നരകത്തിലായിരിക്കും. അപ്പൊ ഫലത്തിൽ മുഅ്തസിലിയാക്കളുടെ നിലപാടും പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ആരുടെ നിലപാട് തന്നെയാണ്? ഖവാരിജികളുടെ അതേ നിലപാടാണ്. അപ്പൊ ഈ ഒരു സിദ്ധാന്തമാണ് അവർ അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തന്നെ മതി എന്തിന് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ? കാരണം ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ സ്വീകരിച്ച ആശയമല്ല. ഇതിന് തെളിവായി അവർ പറയുന്ന കാര്യങ്ങൾ, ഹുവല്ലദീ ഖലഖക്കും ഫമിൻകും കാഫിർ വമിൻകും മുഅ്മിൻ, സൂറത്തു തഹാബുലെ രണ്ടാമത്തെ ആയത്ത്. അള്ളാഹു ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളിൽ കാഫിറുമുണ്ട് നിങ്ങളിൽ മുഅ്മിനുമുണ്ട്. അപ്പൊ അവിടെ അള്ളാഹു എന്തേ പറഞ്ഞിട്ടുള്ളൂ? മൂന്ന് കാറ്റഗറി പറഞ്ഞിട്ടില്ല, രണ്ട് കാറ്റഗറി: ഒന്ന് മുഅ്മിൻ, രണ്ടാമത്തെ കാഫിർ. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്ത മറ്റൊന്നുകൊണ്ട് ആര് വിധി നടത്തുന്നുവോ അവർ കാഫറുകളാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ നിയമമല്ലാത്ത ഒരു നിയമം ഒരാൾ പറഞ്ഞാൽ, ഒരാൾ നടപ്പിലാക്കിയാൽ, ഒരാൾ പ്രസ്താവിച്ചാൽ അവർ ആരായി? കാഫറുകളായി. അപ്പൊ കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, കക്കരുത്, ഇതൊക്കെ ആരുടെ നിയമ? അള്ളാഹുവിന്റെ നിയമമാണ്. അപ്പൊ അള്ളാഹുവിന്റെ നിയമം അതല്ലാത്ത നടപ്പിലാക്കുന്നത്. അപ്പൊ ഒരു രാജ്യത്ത് കള്ളുകൂടി അനുവദിച്ചു, അല്ലെങ്കിൽ ഒരുത്തം സ്വയം കള്ളു കുടിച്ചു, അപ്പൊ ആ കള്ളു കുടിക്കുന്നതിലൂടെ അവൻ എന്താ ചെയ്യുന്നത്? കള്ളു കുടിക്കരുത് എന്ന് അള്ളാഹുവിന്റെ നിയമം മാറ്റി അവൻ അവന്റെ നിയമം ഉണ്ടാക്കി നടപ്പിലാക്കി. അപ്പോ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ എന്തായി മാറും? കാഫറായി നിന്ന് ഇതിനെ അവർ ദുർവ്യാക്കി. എനിക്ക് സുഹൃത്തുക്കൾ, മായിരം 44-ാമത്തായത്, 44, 45, 46, 47 വചനങ്ങളിലാണ് അള്ളാഹുവിന്റെ നിയമമല്ലാത്ത നിയമം കൊണ്ട് വിധി നടത്തുന്ന ആളുകളെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ ഖുർആൻ പ്രസ്താവിച്ചിട്ടുള്ളത്. സൂറത്ത് സബയിലെ 17-ാമത്തായത്ത്, ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ, അവർ അവിശ്വസിച്ചത് കൊണ്ട് അവർക്ക് നാം പ്രതിഫലം നൽകുന്നു, ശിക്ഷ നൽകുന്നു. അപ്പൊ ഇവിടെ ഖുർആൻ അവർ പ്രവർത്തിച്ചത് കൊണ്ട്, അപ്പൊ കുഫറിന്റെ ഏത് പ്രവർത്തനം നടത്തിയാലും അവരെന്തായി? കാഫിറുകളായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യഭിചരിക്കുന്നവൻ വിശ്വാസിയായിരിക്കെ വ്യഭിചരിക്കുകയില്ല, കക്കുന്നവൻ വിശ്വാസിയായിരിക്കെ കക്കുകയില്ല, അതുപോലെ തന്നെ കള്ളുകുടിക്കുന്നവൻ വിശ്വാസിയായിരിക്കെ കള്ളുകുടിക്കുകയില്ല, ആളുകളുടെ സമ്പത്ത് അപഹരിച്ചെടുക്കുന്നവൻ വിശ്വാസിയായിരിക്കെ അപഹരിച്ചെടുക്കുകയില്ല. ഹദീസ് സഹീഹ് മുത്തഫഖ് അലൈഹി ഹദീസാണ്. ഇവരതിനെ ദുർവ്യാഖ്യാനിച്ചു. എന്താണ്? വിശ്വാസിയായിരിക്കെ ഒരുത്തൻ കള്ളുകുടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കള്ളുകുടിക്കുന്നതോട് കൂടി അവൻ എന്തായി പോയി? വിശ്വാസിയല്ലാതായി മാറി. എന്നാൽ അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ വിശ്വാസിയായിരിക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വിശ്വാസമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? കള്ളുടിക്കാൻ കഴിയില്ല, തെറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അയാൾ കാഫറാകുന്നില്ല, പക്ഷെ അയാളുടെ ഈമാനിൽ എന്ത് ചെയ്യുന്നു? കുറവ് സംഭവിക്കുന്നു. അതാണ് അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാർ അൽ ഈമാനു യസീദു വയങ്കുസ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹെഡിങ് കൊടുത്തിട്ട് ഹദീസ് തിരിച്ചു കാണാം. വിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോ അള്ളാഹുവിലും പരലോകത്തിലും പ്രവാചകനിലും ഖുർആനിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരാൾ കള്ളുകുടിക്കുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കുന്നു? ഈമാൻ കുറയുന്നു. ഈമാനിൽ നിന്ന് പൂർണ്ണമായി അയാൾ പുറത്തു പോകുന്നില്ല. അപ്പൊ ഇതിനെ അവർ ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചു. അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാർ അതിന് ഈ നിലക്ക് മറുപടിയും പറഞ്ഞു. അതുപോലെ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വാദം തെറ്റാണ് എന്നതിനുള്ള തെളിവായി പറഞ്ഞിട്ടുള്ളത് സൂറത്തുൻ നിസായിലെ 48-ാമത്തെ വചനം, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്തത് പുറത്തു കൊടുക്കും. ഏതല്ലാത്തത്? ശിർക്കല്ലാത്തത്. അപ്പൊ എന്താ? ശിർക്കല്ലാത്ത ഏത് തിന്മ ചെയ്താലും അയാൾ കാഫറാവുകയില്ല. കാരണം അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നതാണ്. ശിർക്കും കുഫറും അതിൽ നിന്ന് പശ്ചാത്തപിക്കാത്ത കാലത്തോളം അള്ളാഹു പുറത്തു കൊടുക്കുന്നതല്ല എന്നതാണ്. അതുപോലെ തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല. ആയത് നമ്പർ സൂറത്തുൽ ബഖറ 178-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹുജറാത് 9-10, അതെന്താ? നിങ്ങളിൽ നിന്ന് വയം ത്വായിഫത്താനി മിനൽ മുഅ്മിനീനക്ത തലു, വിശ്വാസികളിൽപ്പെട്ട രണ്ടാളുകൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം സംഘട്ടനം നടത്തിയാൽ. ഇപ്പൊ സംഘട്ടനം നടത്തുക എന്നുള്ളത് എന്താണ്? തെറ്റായ പണിയാണ്. ആ തെറ്റ് ചെയ്താൽ ഒരാൾ കാഫറാകുമെങ്കിൽ അവരെക്കുറിച്ച് അള്ളാഹു എന്ത് പറയില്ല? വിശ്വാസികൾ എന്ന് പറയുകയില്ല. വിശ്വാസികളിൽപ്പെട്ട രണ്ടാളുകൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ, അല്ലെങ്കിൽ രണ്ട് കക്ഷികൾ ഏറ്റുമുട്ടിയാൽ, അപ്പൊ അള്ളാഹു ആ പ്രയോഗത്തിൽ നിന്ന് പരസ്പരം ഏറ്റുമുട്ടുന്ന വിശ്വാസിയെ ആരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത്? വിശ്വാസ കൂട്ടത്തിലാണ്. അപ്പൊ ഈ ആയത്ത് ഖവാരിജികളുടെ വാദത്തിനെതിരാണ്. അതുപോലെ തന്നെ സൂറത്തു ഫാത്തിറിലെ 32-ാമത്തെ വചനം, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ഗ്രന്ഥം ചില ആളുകൾക്ക് നാം നൽകിയിട്ടുണ്ട്, നമ്മൾ അടിമകളിൽ നാം തെരഞ്ഞെടുത്ത ആളുകൾ. ആ കൂട്ടത്തിൽ ആദ്യം പറയണെന്നാരാ? ഫമിൻഹും വാലിമുല്ലി നഫ്സിഹി. പിന്നെ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറയേണ്ടത് ശരിയായ ഈമാനുള്ള ആളുകളെ കുറിച്ചാണ്, മൊത്തത്തിലായതും മികച്ചു നിൽക്കുന്നതും. ആദ്യം പറഞ്ഞാരെ കുറിച്ചാണ്? ഫമിൻഹും വാലിമുല്ലി നഫ്സിഹി. നമ്മൾ ഈ ഖുർആൻ നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, വാലിമുല്ലി നഫ്സിഹി, അവൻ അവനോട് അക്രമം പ്രവർത്തിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു? എന്ത് ചെയ്യുന്നു? തെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ അള്ളാഹു അവർക്കൊക്കെ പിന്നെ ഹുവൽ ഫളുൽ കബീർ, ഇവർ ഹൈറാത്ത് കൊണ്ട് മുൻകടന്നവരാണ്, അത് വമ്പിച്ച ഫളലാണ് എന്നാണ്. കാഫറിന് ഫളലുണ്ടാവോ? ഇല്ല. അപ്പൊ ഇവിടെ ഈ ആളുകളെ, അക്രമം ചെയ്ത അല്ലെങ്കിൽ തെറ്റുകൾ പ്രവർത്തിക്കുന്ന ആളുകളെ വിശ്വാസികൾ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1518-ാമത്തെ ഹദീസ്, ഞാനത് വിശദീകരിക്കുന്നില്ല. വിശ്വാസികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത കരാറുകൾ, ആ കരാറിന്റെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞതോടൊപ്പം കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത്, മക്കളെ കൊല്ലരുത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഖദ്ഫ് ആരോപണങ്ങൾ വിശ്വാസികൾക്കെതിരിൽ ഉന്നയിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു പറഞ്ഞാൽ എന്താ? അള്ളാഹു പുറത്തു തന്നാൽ എന്ത് ചെയ്യും? സ്വർഗം കിട്ടും. ഇനി അതല്ല, അള്ളാഹുവിന്റെ മസീഹത്തനുസരിച്ച് പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി അല്ലാതെ ഒരാൾ മരിച്ചുപോയാൽ പരലോകത്ത് ഒരു പക്ഷെ അള്ളാഹു അയാൾക്കത് വിട്ടുകൊടുത്തേക്കാം അവന്റെ ഉദ്ദേശം അനുസരിച്ച്, ഇല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടും. അപ്പോഴും എന്ത് പറഞ്ഞിട്ടില്ല? അവൻ ശാസനായി നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഏത് ചിർക്കല്ലാത്ത ശേഷം പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ച്. അപ്പൊ ഇത്തരം ഹദീസുകൾ ഇവരുടെ ഹവാരിജികളുടെ പാപം ചെയ്തവരൊക്കെ കാഫിറുകളാണ് എന്ന വാദം തെറ്റാണ് എന്നതിനുള്ള തെളിവുകളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അവരുടെ അടിത്തറയായി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈമാനും കുഫറും ഒരുമിച്ച് കൂടുകയില്ല, വഴുതും വഴുതും ഒരുമിച്ച് കൂടുകയില്ല, സവാബും ഇഖാമും ഒരുമിച്ച് കൂടുകയില്ല. ഇതിനെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഒരാളിൽ വിശ്വാസവും വിശ്വാസത്തിനെതിരായ കാര്യങ്ങളും ഉണ്ടാകാം, അതുപോലെ തന്നെ ഒരാൾക്ക് സന്തോഷവാർത്തയുണ്ട്, താക്കീതുകളും ഉണ്ടാകാം. താക്കീത് ഉണ്ടാകുന്നപ്പോഴാണ് ആളാ പിന്നെ സ്വർഗം കിട്ടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സന്തോഷവാർത്തക്കെതിരായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഒരാൾക്ക് ശിക്ഷയും ഉണ്ടാകാം, പ്രതിഫലവും ഉണ്ടാകും, ശിക്ഷയും ഉണ്ടാകും. ആ ശിക്ഷ ഒരു പക്ഷേ അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കാം. അല്ലെങ്കിൽ അയാൾ ശാശ്വതനല്ലാത്ത നിലക്ക് നരകത്തിൽ കുറച്ചു കാലം താമസിച്ച് പിന്നെ അവിടുന്ന് അയാൾ അള്ളാഹു അയാളെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് പോലെയല്ല ഈ കാര്യങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതുപോലുള്ള തെറ്റായ മൂന്നാമത്തെ ഒരു കാര്യം, ഇമാമത്തുൽ ഉലമ ഒരു മുസ്ലിങ്ങളുടെ പൊതു ഭരണാധികാരി, ഇതിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഖവാരിജുകളുടെ കൂട്ടത്തിലുണ്ട്. ഒരു ഭാഗം ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു ജനങ്ങൾ നന്നായി ജീവിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ എന്തിന്റെ ആവശ്യമില്ല, ഒരു ഭരണാധികാരിന്റെ ആവശ്യമില്ല, പിന്നെ എന്തിനാ കോടതി പോലീസ് മട്ടാളൊക്കെ ജനങ്ങളല്ലെന്ന നീതിമാനായി നല്ലൽക്ക് പ്രവർത്തിക്കുന്നു, അപ്പൊ പിന്നെ ഒരു ഭരണാധികാരിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ആക്കാം എന്ന് മാത്രം. എന്നാൽ ഭൂരിഭാഗം ഖവാരിജുകളുടെയും വാദം ഭരണാധികാരിയെ സ്ഥാപിക്കുക ഉണ്ടാക്കുക എന്നത് നിർബന്ധമായ കാര്യമാകുന്നു. ആ ഭരണാധികാരിയാണ് ഭരണം നടത്തേണ്ടതും അതുപോലെ തന്നെ വിധി വിസ്ഥാപിക്കേണ്ടതും, അയാൾക്ക് കീഴിൽ ആളുകൾ അണിനിരക്കുകയും അയാളുടെ നേതൃത്വത്തിൽ ആയ ആളുകൾ അയാൾ നേരെയാകുന്നിടത്തോളം കാലം അയാളുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് യുദ്ധം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ അവരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭരണം എന്ന് പറയുന്നത് ഖുറൈശികളിൽ നിന്നാകണമോ ആകേണ്ടയോ, അവരുടെ പൊതുവായ അഭിപ്രായം ആരും ഞാൻ തർക്കമില്ല, അവർ കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്, ആ നിബന്ധനകൾ വായിക്കുന്നില്ല, ആ നിബന്ധനകളൊക്കെ സ്വീകരിച്ച ആരും എന്തായി മാറാം, ഭരണാധികാരിയായി മാറാം. എന്നാൽ ഭരണാധികാരിയെ അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടതില്ല. ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഖവാരിജികളെടുക്കൽ ഭരണാധികാരി ഏതുപോലെയാണ്, ബൈന ഫക്കൈ അൽ അസദ്, ഫക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് താടി എല്ലുകൾ, സിംഹത്തിന്റെ രണ്ട് താടി എല്ലുകൾ ഇടയിൽ കുടുങ്ങിയ ഒരാളുടെ അവസ്ഥയിലാണ് ഖവാരിജികളുടെ ഭരണാധികാരി. സിംഹത്തിന് എന്ത് ചെയ്യുക, അതിനെ കടിച്ചു മുറിച്ച് തിന്നാം, സിംഹമാണ് തീരുമാനിക്കുന്നത്. ഇതുപോലെ ഇവരുടെ തൊള്ളയിൽ കുടുങ്ങിയ ആളാണ് ആര്, ഭരണാധികാരി. അയാൾ എപ്പം ഇവർ എപ്പോൾ വിചാരിക്കുന്നുവോ അപ്പോൾ ഭരണാധികാരിയെ വിചാരണ ചെയ്യാനും അയാളെ കാഫറാക്കാനും അയാൾക്കെതിരിൽ യുദ്ധം നടത്താനും അനുസരണക്കേട് കാണിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും. ഇതാണ് ഖവാരിജുകൾ ഭരണാധികാരിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണ് ഇവരെക്കുറിച്ച് നമുക്ക് വളരെ ചുരുക്കി പറയാനുള്ളത്. ഇനി ഇവരുടെ വിഭാഗമാണ് ഇബാദിയ, അവരെക്കുറിച്ചും പണ്ഡിതന്മാർ. ഇനി ഖവാരിജുകൾ കുറിച്ച് മൊത്തത്തിൽ അവർ കാഫറുകളാണ് എന്ന് പറയാമോ, എല്ലാ ഖവാരിജും കാഫറാണ് എന്ന് പറയാൻ പറ്റുമോ, പറ്റുകയില്ല എന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ, ഇവര് വലിയൊരു അബദ്ധം ചെയ്ത ആളുകളാണ്. ഇത് ഇങ്ങനെ ചില തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിപ്ലവങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർ ശരിയായ വിശ്വാസവും പ്രവർത്തനം, ചിലപ്പോൾ ഇബാദത്ത്, നേരത്തെ ഹദീസ് പറഞ്ഞ പോലെ നമ്മളെക്കാൾ നല്ല ഇബാദത്തും കാര്യങ്ങളൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് മൊത്തത്തിൽ അവർ മുഴുവൻ കാഫറുകളാണ് എന്ന് പറയാൻ സാധ്യമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും വിശ്വാസവും പരിശോധിച്ചുകൊണ്ടാണ് അർഹതപ്പെട്ട ആളുകൾ അത് തീരുമാനിക്കേണ്ടത്. ഇനി ഇവരുടെ മറ്റു ചില സ്വഭാവങ്ങളെക്കുറിച്ച് ഹദീസുകളിലും മറ്റും വന്നിട്ടുള്ളതിൽ നിന്ന് അതിന്റെ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകാം. ഇവിടെ ഞാൻ നേരത്തെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മറ്റു രണ്ട് ലേഖനങ്ങളിൽ നിർത്തതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അൽ ഖിസ്സത്തുൽ കാമില ലി ഖവാരിജ് ആശ്രിന എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് ഒരു തിസീസായി അവതരിപ്പിക്കുകയും പിന്നീട് അത് പിന്നെ വികസിപ്പിച്ച് വലിയൊരു 1450 പേജുള്ള പുസ്തകമായി പിന്നെ രചിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അവസാന ഭാഗത്തുള്ള 1-2 അധ്യായങ്ങളാണ് ഇനി പരാമർശിക്കുന്നത്. ഖവാരിജികളുടെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് പറഞ്ഞു, ഹുദസാഉൽ അസ്നാൻ, എന്താണ് അവർ ചെറുപ്പക്കാരായിരിക്കും. ആര് ഖവാരിജികൾ? രക്തത്തിളപ്പുള്ളവനാണല്ലോ ഇതിന് പുറപ്പെടുക. അപ്പൊ ഈ രക്തത്തിളപ്പ് ഉണ്ടാവല് എപ്പോഴാ, ചെറുപ്പക്കാർക്കാണ് സ്വതവേ. നബിന്റെ കാലത്ത് സാഹബികളൊക്കെ വയസ്സന്മാരെ യുദ്ധത്തിന് പോയിട്ടുണ്ട്, അത് ഈമാന്റെ തളപ്പാണ്, രക്തത്തിന്റെ തളപ്പ് മാത്രമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ഹുദസാഉൽ അസ്നാൻ, ഇവരാരാണ്? പ്രായം കുറഞ്ഞവരായിരിക്കും. ഇത് പണ്ട് കാലത്തും അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ പുറപ്പെട്ടവരും അങ്ങനെയാണ്. അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും ലോകത്തുള്ള ഏത് വിപ്ലവ പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചു നോക്കിയാലും അതിലുള്ളത് ആരാണ്? ചെറുപ്പക്കാരായ, പ്രത്യേകിച്ച് 10-30 താഴോട്ടുള്ള ആളുകളാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറെ സംഘങ്ങൾ പോയി അവിടെയൊക്കെ തെണ്ടി അലഞ്ഞെങ്ങനെ നടക്കണ്ട, ഈ ആളുകളുടെ പേര് ലിസ്റ്റും വയസ്സൊക്കെ പരിശോധിച്ചാൽ അത് മാരാ, ഹുദസാഉൽ അസ്നാനാണ്, പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരായ ആളുകളാണ്. രണ്ടാമത്തേത്, ബുദ്ധി ചിന്താശേഷിയും കുറവായിരിക്കും, വികാരം കൂടുതലായിരിക്കും. ഇത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു താത്വികൻ, ഒരു ചെറുപ്പക്കാരനായ, അവരുടെ ലജ്നത്തു ശർഇയ്യ, ശരീഅത്ത് കമ്മിറ്റി, അയൽ മെമ്പറായ തുവൈലിസി തുവൈലി എന്ന് പറയുന്ന ഒരാളുണ്ട്, വളരെ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എഴുതിയൊരു പുസ്തകം ഹുക്കുമസ്തിഹിദാഫിൽ മസാലിഹിൻ നിഫ്തിയ, എണ്ണ ശുദ്ധീകരണ ശാലകൾ ലക്ഷ്യം വെക്കുന്നത് സംബന്ധിച്ച വിധി. എണ്ണ ശുദ്ധീകരണ ശാല, എണ്ണ ഫാക്ടറികൾ, റിഫൈനറികൾ, അതുപോലെ തന്നെ എണ്ണ പൈപ്പ് ലൈനുകൾ, പിന്നെ ഗ്യാസ് ഫാക്ടറികൾ, ഇതൊക്കെ ലക്ഷ്യം, അതൊക്കെ തകർക്കാൻ പാടുണ്ടോ അല്ലേ? അത് പറ്റുന്ന വിധി പ്രസ്താവിക്കുകയാണ് ഇയാൾ. പക്ഷെ ഇയാൾ എന്താ ആലോചിച്ചിട്ടില്ല, ഇതൊക്കെ പൊട്ടിത്തെറിച്ചാൽ കിലോമീറ്ററുകൾ ദൂരെ എന്തുണ്ടാവും, ഗ്യാസും തീയും പടരും, എണ്ണ അതുപോലെ തന്നെ വ്യാപിച്ച് ഒന്നായിട്ട് തീപിടിക്കും, ഇവിടെ കൊല്ലപ്പെടുന്നത് ആരാ? ഇവരുദ്ദേശിക്കുന്ന ആളുകൾ മാത്രമല്ല, കുട്ടികളും സ്ത്രീകളും നിരപരാധികളും അതുപോലെ തന്നെ ജീവജാലങ്ങളും ജന്തുക്കളും ഒക്കെ നശിക്കും. ഇത് ആലോചിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇയാൾ ഈ പുസ്തകം എഴുതി കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അബ്ഖീഖ് എന്ന് പറയുന്ന പ്രദേശത്തും സൗദിയുടെ പല ഭാഗങ്ങളിലും എന്തുണ്ടായി, റിഫൈനറികളിൽ സ്ഫോടനമുണ്ടായി. അപ്പൊ എന്താ, അക്കല് കുറവാണെന്ന് അർത്ഥം, വികാരം കൂടുതലാണ്, അക്കല് കുറവാണ്. മൂന്നാമത്തേത്, ആളുകൾ പണ്ഡിതന്മാരെ കുറിച്ച് ചീത്ത പറയുകയും അവരെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിൽ ഇവർ അങ്ങേയറ്റത്തെ വിവരക്കേടിന്റെ ധീരത പ്രകടിപ്പിക്കുന്നു. പണ്ട് കാലത്ത് ഇബ്നു അബ്ബാസിനെ പോലും വലിയ വിമർശിച്ചിട്ടുണ്ട്, ശേഷം പറയുന്നത്. പിന്നെ യാതൊരു കാലത്ത് ഇപ്പൊ ചില ആളുകൾ പറയുന്നത് സലഫികളാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള കുറെ മറ്റേ എന്താണ് റാഷിദ് അബ്ദുള്ള ആണോ, അങ്ങനെ ഒരു അങ്ങനെ സാധനം ഉണ്ടോ അല്ലേ തന്നെ അള്ളാഹു ആയാലും, ഈ ശബ്ദം അവന്റേതാണോ അല്ലേ അള്ളാഹു ആയാലും, എന്തായാലും അങ്ങനെ കുറെ ശബ്ദങ്ങൾ വരുന്നുണ്ട്. അത് പ്രസ്താവിച്ചിട്ട് കണ്ട എല്ലാവരും കൂടിയിട്ട് സലഫികൾക്ക് ഇതിൽ കണ്ട ഇവരാണ് ഇതിന്റെ ആളുകൾ എന്ന് പറയുന്നു. എന്നാൽ ഇതിനെ എതിർത്തിട്ടുള്ളത്, ഇത്തരം തീവ്രവാദത്തെ ലോകത്ത് ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ളത് ആരാ, സലഫി പണ്ഡിതന്മാരാണ്. ആ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി ഇതുപോലുള്ള ആളുകളും അതുപോലെ തന്നെ കിബാറിൽ ഉലമയിൽപ്പെട്ട ആളുകളും. ഈ ആളുകളെയൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, ഒറ്റയടിക്ക് കാഫറാക്കി. ഇവരൊക്കെ കാഫറാന്ന് വിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ വിവരക്കേടിന്റെ ധൈര്യം അവർ പ്രകടിപ്പിക്കുന്നു. നാലാമത്തേത്, ഭരണാധികാരികളെയും ഭരണീയർക്ക് കീഴിലുള്ള പ്രജകളെയും അവർ കാഫറുകളാക്കുന്നു. നേരത്തെ പറഞ്ഞു, ഇവര് അവർക്ക് തോന്നുകയാണ്, ഇവർക്ക് തോന്നുന്നതനുസരിച്ച് ഇസ്ലാമല്ല അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമത്തിനെതിരായ എന്തെങ്കിലും ഒരു കാര്യമാ രാജ്യത്തുണ്ടായാൽ അതോടുകൂടി ഭരണാധികാരിയെ എന്തായി പ്രഖ്യാപിക്കുന്നു, കാഫറായി പ്രഖ്യാപിക്കുന്നു. ഭരണാധികാരി കാഫറായാൽ ആ നാട്ടിലെ പ്രജകളും കാഫറായിന്ന് അവരെ വാദം. ഇപ്പൊ സൗദി രാജാവ് കാഫറായിന്ന് പ്രഖ്യാപിച്ചു, അതോടുകൂടി എന്തായി, സൗദിയിലുള്ള അയാൾ അംഗീകരിക്കുന്ന പ്രജകൾ മുഴുവൻ ആരായി മാറി, കാഫറുകളായി മാറി. അപ്പൊ പിന്നെ ആ രാജ്യത്ത് എന്ത് കുഴപ്പം ചിത്രമുണ്ടാക്കിയാലും കുഴപ്പമില്ല. മാത്രമല്ല, ജൂത ക്രിസ്ത്യാനികളെക്കാൾ വലിയ കാഫറുകളാണ് ഈ ആളുകൾ, മനസ്സിലേ? അതുകൊണ്ടാണ് എങ്ങോട്ട് പോകാത്തത്, ഇസ്രായേലേക്ക് പോകാത്തത്, ഇവിടെ അങ്ങനെ ഒട്ടങ്ങനെ വേണ്ട ജി സി സിയിൽ. പിന്നെ മുസൈലിമത്തുൽ കദാബ് പ്രവാചകത്വം വാദിച്ച ആളാണ്, അതിനേക്കാൾ വലിയ കാഫറുകളാകുന്നു ഈ ഇന്നത്തെ മുസ്ലിം ലോകത്തെ ഭരണാധികാരികൾ. ഇതൊക്കെ അവരെ പുസ്തകങ്ങൾ എഴുതി വെച്ച് കാണാൻ സാധിക്കും. ഒരുപാട് പുസ്തകങ്ങളും ലേഖനങ്ങളും പരിശോധിച്ചിട്ടാണ് ഇയാൾ ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ ഇയാൾ തെളിവ് കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, ലോകത്ത് ഇസ്ലാമിന്റെ ഒരു ഭരണകൂടവും നിലവിലില്ല എന്നുള്ളതൊക്കെ എന്താണ്, ജാഹിലിയത്തിന്റെ ഭരണകൂടങ്ങളാണ്. എവിടെയില്ല ഇത് തന്നെ ആര് പറഞ്ഞിട്ടുണ്ട്, മൗലാന മൗദൂരിയും അതുപോലെ തന്നെ അവരുടെ ശേഷം വിശദീകരിക്കപ്പെടും. അവരൊക്കെ പറഞ്ഞത് കാണും, ലോകത്ത് എവിടെയും ഇന്ന് ഇസ്ലാമിന്റെ ഭരണകൂടങ്ങളില്ല, ഒക്കെ ജാഹിലിയത്താൻ എന്നാണ് ഒക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയി. ആറാമത്തത്, പിന്നെ ഈ ആളുകളോട് യുദ്ധം നടത്തുകയും അവിടെയൊക്കെ സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് രക്തസാക്ഷ്യം കിട്ടുന്ന കാര്യമാകുന്നു. ഇതിന്റെ വിശദാംശമൊക്കെ ശേഷം തെളിവ് സഹിതം പറയാം സമയമുണ്ടെങ്കിൽ. ഏഴാമത്തേത്, ഹിജ്റ പോകണം. ഹിജ്റ പോകൽ അനിവാര്യമായ കാര്യമാണ്. എവിടുന്ന്? മക്ക മദീന പോലും ലോകാവസാനം വരെ ഈമാൻ നിലനിൽക്കുമെന്ന് ഹദീസിൽ പ്രസ്താവിച്ചിട്ടുള്ള സ്ഥലങ്ങളാണിത്, പ്രത്യേകിച്ച് മദീന. കഅബ തകർക്കപ്പെടും, അവിടെ പിന്നെ പുളിയും. എന്നാൽ മദീന ഖിയാമത്ത് നാൾ വരെ മലക്കുകളുടെ സംരക്ഷണത്തിൽ ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലമാണ് ഹദീസിൽ കാണാം. പക്ഷെ ഇവരെ വാദമനുസരിച്ച് മക്കയിലും മദീനയിൽ പോലും എന്താണ്, കുഫറിന്റെ ഭരണമാണ്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യണം, ഞങ്ങളുടെ ഹിജ്റന്റെ നാട്ടിലേക്ക് വരണം. അതെങ്ങോട്ടാ ഹിജ്റന്റെ? അവർ ISISന്റെ ഓല ഖിലാഫത്ത്, അഫ്ഗാനിലെ കാടുകളും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഗോത്ര പ്രദേശങ്ങളും, പിന്നെ ഇവരുണ്ടാക്കിയ ചില ഇറാൻ, സിറിയ, യമൻ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കേന്ദ്രങ്ങളും. അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ ഹിജ്റ വരൂ. എവിടുന്ന്? മക്കത്തുനിന്ന് മദീനത്തുനിന്ന്. ഈ വിഷയത്തിൽ അവരുടെ കൂട്ടത്തിലുള്ള ജർബൂഴി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ വാചകങ്ങൾ, ഫൈന ഹുക്മൽ ഹിജ്റ മിൻ ദാരിൽ കുഫ്രി വദാരിൽ ഹർബിയില ദാരിൽ ഇസ്ലാം ഹിയ മിൻ അവായിലിൽ ഹുതാ അല ഹാദ തരീഖ്. ഒരാൾക്ക് ജിഹാദിന്റെ യഥാർത്ഥ ഈമാനിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ കാൽവെപ്പ് എന്ന് പറയുന്നത് ദാറുൽ ഹർബിൽ നിന്ന് ദാറുൽ ഇസ്ലാമിലേക്ക് കടക്കലാണ്. ഏതായി ദാറുൽ ഹർബ്? അമേരിക്ക ഇസ്രായേലും അല്ല ഇവർ പറയുന്ന ദാറുൽ ഹർബ്, ഏതാ? സൗദി അറേബ്യ.
അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ, അതൊക്കെ ദാറുൽ ഹർബ്, അവരോട് യുദ്ധം നടത്തണം. ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളാണ്, അതുകൊണ്ട് അവരോട് യുദ്ധം നടത്തണം. ആ ദാറുൽ ഹർബിൽ നിന്ന് ഇവര് പറയുന്ന ഇവരുടെ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ അൽ ഖായിദയുടെ കേന്ദ്രങ്ങളിലേക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ടതാണ്. അതുപോലെ തന്നെ മക്ക മദീന ഇതൊന്നും അതിൽപ്പെട്ടതല്ല എന്ന് വരെ അവർ പ്രസ്താവിച്ചിട്ടുണ്ട്. എട്ടാമത്തെ കാര്യം, എതിരാളികളിൽ നിന്ന് കൊല്ലപ്പെടുന്ന ആളുകളും വ്യക്തിപരമായി തന്നെ അവരൊക്കെ എന്താണ്, മൊത്തത്തിലല്ല ഓരോരുത്തരും എന്താണ്, കാഫറുകളാണ്. അപ്പൊ ഇവർ യുദ്ധം ചെയ്യുന്ന നാടുകളിൽ ആരൊക്കെ കൊല്ലപ്പെടുന്നുവോ അവരൊക്കെ ആരായിരിക്കും, കാഫറുകളായിരിക്കും. ഇവരുടെ നേതാവായ സയ്യിദ് ഫളൽ, ഇയാളൊരു ഡോക്ടറാണ്, ഈ ഗ്രന്ഥകാരൻ തന്നെ സ്ഥലത്ത് പരിഹസിക്കുന്നുണ്ട്, എന്ത് ഇവരൊക്കെ പണ്ഡിതന്മാരില്ല, പണ്ഡിതന്മാരാരാണ്, ചില ഈ സ്കിന്ന് ഡോക്ടർമാരായ ചില ആളുകളാണ്, അയൽപ്പെട്ട ആളാണിത് ഈ പറഞ്ഞ ആള്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇന്നൽ ഹുക്കാമ അൻസാറഹും മിൻ ഉലമാ ഇസ്സൂഇ വൽ ഇലാമിയീന വൽ ജുനൂദ് വഗൈറിഹിം ഫഹും കുഫാറുൻ അല തഅയീൻ. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിലവിലുള്ള ഭരണാധികാരികളും അവരുടെ സഹായികളും അവരുടെ സൂഖിന്റെ തിന്മയുടെ പണ്ഡിതന്മാരും ഇവര് ആക്ഷേപിക്കുന്നുണ്ട്. ഉലമാ ഉസ് സലാത്തീൻ എന്താണ്, കൊട്ടാര രാജാക്കന്മാർ, ഭരണാധികാരികളെ ഇങ്ങനെ നമ്മൾ പറയുന്നത് ലസ്സി അടിക്കാനില്ലേ, സോപ്പടിക്കുക, ലസ്സി അടിച്ച് നടക്കണ അലിമിങ്ങൾ. ഇവർ ഖുർആൻ സുന്നത്തല്ലേ പറയുന്നത്, ഭരണാധികാരിക്ക് ഒപ്പിച്ച് പറയാണ്. അതുകൊണ്ട് ഉലമാ ഉസ് സലാത്തീൻ എന്ന് ഇവർ പരിഹസിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ തെറ്റിന്റെ തിന്മയുടെ പണ്ഡിതന്മാർ. വൽ ഇലാമിയീൻ മാധ്യമ പ്രവർത്തകർ, വൽ ജുനൂദ് വഗൈരിഹിം സൈന്യങ്ങളും അതല്ലാത്തവരും, ഇവരൊക്കെ ഫഹും കുഫാറുൻ അലത്തഴീൻ, അവരൊക്കെ എന്താണ്, കാഫറുകളാകുന്നു, ആരും ബാക്കിയില്ല. ഒമ്പതാമത്തെ കാര്യം, ഇവർ മാത്രമാണ് സ്വർഗത്തിൽ, ഇവർ സ്വർഗത്തിന്റെ ആളുകളാണ്, അവരിൽ നിന്ന് മരിക്കുന്ന ആളുകളൊക്കെ ആരാണ്, രക്തസാക്ഷികളാകുന്നു. ഇവരെ പെട്ടൊരു പണ്ഡിതൻ കൈഫയുഹസ്സലുൽ അഷ്ഹാദ് ശുഹദ, രക്തസാക്ഷികൾ എങ്ങനെ കുളിപ്പിക്കപ്പെടണം. നമ്മളെ ചില ഓല് പറയാൻ, നമ്മളെ ചില ആളുകൾക്ക് ധാരണയുണ്ട് ഇവരെ കുളിപ്പിക്കണം, എന്നാൽ കുളിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഈ തീവ്രവാദികളെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, രക്തസാക്ഷികളെ കുളിപ്പിക്കേണ്ടതില്ല, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, ഇല്ലെങ്കിൽ അതിന്റെ ഹുക്കും എന്താ. അപ്പൊ എന്താ, അവരിൽ നിന്ന് മരിക്കുന്നവരൊക്കെ ഏത് ചാവേറും രക്തസാക്ഷിയാൻ സ്വർഗത്തിലാൻ. പത്താമത്തേത്, തെറ്റായ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഹക്കിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അവർ പ്രകടിപ്പിക്കും, പറയുമ്പോൾ ശരിയാൻ തോന്നും, അവരുദ്ദേശം എന്താണ്, ഒരു തെറ്റായ ലക്ഷ്യത്തിലേക്ക് വേണം. ഏതുപോലെ ഇനി ഹുക്കും ഇല്ലാലില്ല എന്ന് അന്ന് ഖവാരിജികൾ അലിക്കെതിരെ ഉന്നയിച്ച് കേട്ടാൽ നല്ല തത്വം അല്ലതാൻ പറഞ്ഞു, നല്ലൊരു വാക്ക്, പക്ഷെ ഉദ്ദേശം മോശാൻ. നിങ്ങൾ ഉദ്ദേശം വേറെയാണ്, നല്ല വാക്കാണ്, ഹുക്കും അള്ളാക്കാണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശം വേറെയാണ്, ഇയാൾ കാഫറാക്കലാണ്, അരെ അലിയെ. അതുപോലെ ബില്ലാദിൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓഡിയോ കാസറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നു, ആകാശങ്ങളെ തൂണില്ലാതെ ഉയർത്തിയവനായ അള്ളാഹു, ഒരിക്കലും അമേരിക്ക നിർഭയത്വത്തോടുകൂടി ജീവിക്കാം എന്ന് സ്വപ്നം കാണേണ്ടതില്ല, ഏതിനു മുമ്പ്, ഞങ്ങൾ ഫലസ്തീനിൽ നിർഭയത്തോടുകൂടി പ്രവേശിക്കുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ നാട്ടിൽ നിന്ന് ഈ കാഫറുകളൊക്കെ പുറത്തു പോകുന്നതിന് മുമ്പ്. മുഹമ്മദ് നബി നാട് തന്നേതാ, സൗദി അറേബ്യ. സൗദി അറേബ്യ നിന്ന് പുറത്തു പോകേണ്ട കാഫർ ഏതാ, അവിടുത്തെ രാജാവ് ഭരണാധികാരി അബ്ദുൽ രാജാവും അതുപോലെ തന്നെ ശേഷം വന്നിട്ട് ആളുകളൊക്കെ അദ്ദേഹത്തിന് കാട്ടത്ത് ആരാണ് അവർ. അപ്പൊ ഈ കാഫറുകൾ ഈ ഇസ്ലാമിന്റെ നാട്ടിൽ നിന്ന് പുറത്തുപോയി ഞങ്ങൾ ഫലസ്തീനിൽ പ്രവേശിക്കുന്നത് വരെ അമേരിക്ക നിർഭയത്തോടുകൂടി ജീവിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല, പ്രത്യക്ഷത്ത് കേട്ടാൽ ഇതെന്താണ് നല്ല തിരക്കുകളില്ല, ഇസ്രായേലിനെ പുറത്താക്കിയിട്ട് ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് നേടിക്കൊടുക്കുക, നല്ല കാര്യമാണ് തോന്നുന്നു. പക്ഷെ ഇവർ ഉദ്ദേശിച്ചത് എന്താ, അവസാനം പറഞ്ഞ സംഗതിയാ, അതെന്താ, ജസീറത്തുൽ അറബിൽ നിന്ന് ഇവരിഷ്ടപ്പെടാത്ത അവർ കാപ്പുകളാക്കിയ ഭരണാധികാരികളെയും പണ്ഡിതന്മാരെയും ഒക്കെ പുറത്താക്കിയിട്ട് അവിടെ ഭരണം സ്ഥാപിക്കുക. അപ്പോ വാക്കൊന്ന്, ഉദ്ദേശം വേറൊന്ന്. പതിനൊന്നാമത്തെ കാര്യം, ഫിഖ്ഹിന്റെ ഫിഖ്ഹ് കർമ്മശാസ്ത്രത്തിലും അതുപോലെ തന്നെ മതവിഷയങ്ങളിലും ഇവർക്ക് പിന്നെ അറിവും പാണ്ഡിത്യവും കുറവായിരിക്കും. ഭരണാധികാരിക്കെതിരിൽ പുറത്തു പോകാൻ പാടില്ല എന്നത് ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുള്ള, അല്ലാത്തതിലുണ്ട് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. ഈ ഹദീസുകളെ മുഴുവൻ ഇവരെന്ത് ചെയ്യുന്നു, തള്ളുന്നു. എപ്പോഴാണ് ഒരു ഭരണാധികാരിക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുക, അയാളിൽ നിന്ന് കുഫുർ ബവാ, വ്യക്തമായ കുഫുർ വെളിവാകാത്ത കാലത്തോളം ഒരു ഭരണാധികാരിക്കെതിരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല. ഭരണാധികാരിയെ വിമർശിക്കാം, എങ്ങനെ, മെമ്പർമ കയറി പ്രസംഗിക്കല്ല, ലഘുലേഖ അടിച്ചിറക്കല്ല, ഓഡിയോ വീഡിയോ ഇറക്കല്ല, നാടകം കളിക്കല്ല തെരുവിൽ, പിന്നെന്താ, അങ്ങാടി പ്രസംഗമല്ല, പിന്നെന്താ ചെയ്യേണ്ടത്, ഭരണാധികാരിയെ ഉപദേശിക്കാനുള്ള മാർഗം ഭരണാധികാരിയുടെ അടുക്കൽ പോയി അയാളെ സ്വകാര്യമായി ഉപദേശിക്കുക എന്നാണ്. കലിമത്ത് ഹക്കിൻ ഇന്ത സുൽത്താനിൻ ജായർ, ഇതെല്ലാവരും ഓതിയിട്ട് പ്രസംഗിക്കും ഭരണാധികാരിക്ക് എതിരിൽ ഇപ്പോൾ നടത്താം. എന്താ പറഞ്ഞത്, കലിമത്ത് ഹക്കിൻ, സത്യത്തിന്റെ വാക്ക് പറയൽ, എവിടെ, അങ്ങാടിയിലല്ല, എന്താ സുൽത്താനിൻ ജായർ, ഭരണാധികാരി എവിടെയാണോ അയാളുടെ അടുക്ക പോയി പറയണം. എന്താ സുൽത്താൻ, സുൽത്താന്റെ അടുക്ക പോയിട്ട് പറയണം. കൊട്ടാരത്തിനെങ്കിൽ കൊട്ടാരത്തിൽ ചെന്ന് പറയണം. രാഷ്ട്രപതി ഭവനിലാണെങ്കിൽ അവിടെ ചെന്ന് പറയണം. പാർലമെന്റിലാണെങ്കിൽ അവിടെ ചെന്ന് പറയണം. അല്ലെ, അയാൾ എവിടെയാണോ അവിടെ ചെന്ന് പറയണം. അല്ലാതെ അയാൾക്ക് ഇതിൽ അവിടെ പ്രസംഗിക്കാൻ പാടില്ല. ഇത് സാധാരണ എല്ലാവരും പറയും, ഇത് കലിമത്ത് ഹക്കിന്റെ സുൽത്താനിൻ ജായർ ക്രമിയോ ഭരണാധികാരിക്ക് മുമ്പിൽ സത്യം തുറന്ന് പറയും ജിഹാദാൻ. അത് ജിഹാദല്ല, എവിടെ പറയേണ്ടത്? ഭരണാധികാരിയുടെ അടുക്കലാണ്. അപ്പൊ ഇവരെ എന്ത് ചെയ്യുന്നു, ഇവരുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി തെറ്റായ ചില ന്യായവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ഹദീസൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർ മനസ്സിലാക്കിയത് എന്താ, പണ്ഡിതന്മാരും അഹ്ലുൽ സുന്നത്തും മനസ്സിലാക്കിയതല്ല, ഇവർ മനസ്സിലാക്കിയത് ഭരണാധികാരിക്കെതിൽ വിപ്ലവം നടത്താൻ അവർ പറയുന്ന തെളിവ് എന്താ അറിയാം. ഒരാൾ ഇമാമ ആയി നമസ്കരിക്കുന്ന ഒരാളെ മഅ്മൂം എന്ത് ചെയ്യണം, പിന്തുടരണം. എന്നാൽ ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോയി, അഞ്ചാം റക്അത്തിൽ ഫർളു സ്കാത്തിൽ ഇല്ലല്ലോ, ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോയി, അറിയാതെ പോയതാൽ ചിലപ്പോ ഇനി അറിഞ്ഞു ഉണർത്തി എന്നിട്ട് ആക്ക് മനസ്സിലായില്ല, അയാൾ അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോയി, ബാക്കിൽ നിസ്കരിക്കുന്ന ആളെന്താ ചെയ്യേണ്ടി, ഇമാമിനെ തുടരാന്നുള്ളവർക്ക് അയാളെ അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോണോ, വേണോ? വേണോ? എന്താ നിങ്ങൾ എന്താ മനസ്സിലാക്കി, പോണോ? പോണ്ട, അവിടെ ഇരുന്നാ മതി. അയാൾ ഉണർത്താം, ഉണർത്തിയിട്ട് അയാൾ കേൾക്കില്ലായിരിക്കും, അയാൾ ഉണക്കി ഓട്ടം നിൽക്കുക, നമുക്ക് സ്ഥലം വീട്ടിൽ പോരാ. അയാൾ അഞ്ചരക്കാത്തി കാത്തുക്കുന്ന കാര്യമില്ല, അയാൾ അവിടെ വെച്ച് പിരിയാം. ഇനി ഒരാൾക്ക് നിസ്കാരത്തിൽ ഇമാമിന് അശുദ്ധി ഉണ്ടായി, ചെറിയ അശുദ്ധി ഉണ്ടായി, അത് ബേക്കുള്ളവർക്ക് മനസ്സിലായിരിക്കാം ഏതെങ്കിലും രീതിയിൽ, എങ്ങനെയെങ്കിലും മനസ്സിലായി. അശുദ്ധി ഉണ്ടായാൽ അയാൾ എന്താ ചെയ്യേണ്ടത്, അയാൾ എന്താ ചെയ്യേണ്ടി, ഇമാമ് പുറത്തു പോകണം, ബേക്കുള്ള ഒരാളെ ഇമാമാക്കി നിർത്തണം. ഇനി അയാൾ നിർത്തിയില്ലെങ്കിൽ ബേക്കുള്ള ഒരാൾ കീറിക്കണം അല്ലേ. നമ്മൾ ഹത്താമിൽ കുത്തേറ്റവും ബേക്കുള്ള ആളെ വിളിച്ച് മുന്നോട്ടാക്കി ഇമാമാക്കിയാ പോയത്. അപ്പോ ഈ ഇത് തെളിവാക്കിയിട്ട് ഇവർ പറയാൻ, ഇമാമിനെ മഅ്മൂം അനുസരിക്കേണ്ടതുണ്ട് നമസ്കാരത്തിൽ, പക്ഷേ ഇമാമ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ അബദ്ധം പറ്റിയാൽ പിന്നെ ഇമാമിനെ തുടരേണ്ടതില്ല, അതുപോലെ ഭരണാധികാരിക്ക് തെറ്റ് പറ്റിയാൽ പിന്നെ അയാൾ എന്ത് ചെയ്യേണ്ടതില്ല, അനുസരിച്ച് കുഫ്രല്ല പറയുന്നത്, കുഫ്ര ചുരുക്കല്ല, എന്തൊരു തെറ്റും അയാൾക്ക് സംഭവിച്ചാൽ അയാളെ വിട്ട് അയാൾക്കെതിരിൽ വിപ്ലവം നടത്താവുന്നതാണ്. നല്ല ഫിക്ഹല്ലേ അല്ലേ, എങ്ങനെയുണ്ട് തെളിവ്? അപ്പൊ ഇത്തരം മതവിഷയത്തിൽ തെളിവ് കുറവാകുന്നു ഇവർക്ക് എന്നതാണ്. അതുപോലെ തന്നെ വിധി പ്രസ്താവിക്കുന്നതിൽ ധൃതി കാണിക്കുക, ഇതാണ് പന്ത്രണ്ടാമത്തെ കാര്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇത് ദുൽഹുവൈസിറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധാനന്തര സ്വത്ത് വീതിച്ചു കൊടുത്തു, അതിന്റെ ന്യായാന്യായങ്ങൾ നബി ചെയ്ത് സ്വന്തസ്ഥ പ്രകാരമല്ല, അള്ളാഹുവിന്റെ വഴി അനുസരിച്ചാണ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊന്നും ആലോചിക്കാതെ ഇയാൾ ഒറ്റടിക്ക് പ്രസ്താവിച്ചു നബി ചെയ്തത് എന്തല്ല, നീതിയല്ല, അതുകൊണ്ടല്ല എഴുതിൽ അല്ലെങ്കിൽ യാ റസൂലല്ലാ എഴുതിൽ, അള്ളാഹിന്റെ ദൂതരെ നീതി കാണിക്കണം. അപ്പൊ ഇയാളുടെ പ്രസ്താവന്റെ സ്വരെന്താ, നിങ്ങൾ ചെയ്തത് എന്തല്ല, നീതിയല്ല അനീതിയാണ്. ആരുടെ ഇത് പറയുന്നത്? നബിനോട്. അതുകൊണ്ടാണ് നബി ചോദിച്ചത് അമൈ എഴുതിൽ ഇല്ല മഴതിൽ, ഞാൻ നീതി പുലർത്തില്ലെങ്കിൽ പിന്നെ ആരവിടെ നീതി കാണിക്കാൻ. ഇതുപോലെ ഈ ആളുകൾ ചിന്തിക്കാതെ ആലോചിക്കാതെ പെട്ടെന്ന് വിധി പ്രസ്താവിക്കും. ഇവരുടെ വലിയ ഒരു ചിന്തകനാണ് പിന്നെ അബു മുഹമ്മദ് അൽ മഖ്ദിസി അല്ലെങ്കിൽ അൽ ബർഖാവി എന്ന് പേരിൽ അറിയപ്പെടുന്ന പത്തോളം പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ രചിച്ചിട്ടുള്ള ഒരാൾ. അയാളുടെ ഒരു പുസ്തകമാണ് അൽ കവാസിഫുൽ ജലിയ ഫി തക്ഫീർ ദൗലത്തി സൗദിയ, കണ്ട ബുക്കിന്റെ പേര് നോക്ക്, സൗദി ഭരണകൂടത്തെ കാഫറാക്കുന്നതിലുള്ള സ്പഷ്ടമായ തെളിവുകൾ. ആരെ കാഫറാക്കണത്? സൗദി ഭരണകൂടത്തെ കാഫറാക്കുന്നതിൽ വ്യക്തമായ തെളിവുകൾ എന്ന പേരിൽ ഒരു പുസ്തകം ഇയാൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ അദ്ദേഹം പറയാൻ, ഫഹാദിഹി വറഖാത്ത്, ഇത് ഏതാനും കടലാസ് കഷ്ണങ്ങളാണ്, പേജകളാണ്. അത് ജമാഅത്തു ഹാഫി റുജാല മിനൽ അംരി, ഞാനിത് അല്പം ധൃതിയിൽ എഴുതിയതാണ്, വല്ലാതെ ആലോചിച്ചിട്ടില്ല. ഓ നീട്ടി മിനൽ വക്തി, സമയം കുറവായിരുന്നു. ഇതിനു വേണ്ടി കൂടുതൽ സമയമോ കൂടുതൽ അധ്വാനമോ ഞാൻ ചെലവാക്കിയിട്ടില്ല. വളരെ പെട്ടെന്ന് എഴുതി കൂട്ടിയ കുറച്ച് കടലാസ് കഷ്ണങ്ങളാണ്. ഈ കടലാസ് കഷ്ണത്തിൽ പറയുന്നത് നിസ്സാര കാര്യമല്ല. പിന്നെന്താ, സൗദി ഭരണകൂടം അപ്പടി കാഫറാകുന്നു, ഭരണാധികാരി കാഫറായാൽ പ്രജകളും കാഫറായി, അതതിന്റെ ശേഷം വരുന്നതാണ്. അപ്പൊ എന്തായി, സൗദി രാജ്യം ഒന്നായി കുഫറിലാകുന്നു, അതുകൊണ്ടാണ് ഇത് ആറ് ഹർബാണ് എന്നവർ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പതിമൂന്നാമത്തെ കാര്യം, നല്ലത് പറയുകയും ചീത്ത പ്രവർത്തിക്കുകയും ചെയ്യുക. ഇപ്പൊ നേരത്തെ ബില്ലാദന്റെ വാക്കൊക്കെ പറഞ്ഞതുപോലെ കേട്ടാൽ എന്തായി തോന്നും, നല്ല വാക്കായി തോന്നും, പക്ഷെ ഇവിടെ ശരീഅത്ത് നടപ്പിലാക്കണം, ജിഹാദ് നടത്തണം, മുസ്ലിംകളെ സഹായിക്കണം, മുസ്ലിംകൾക്ക് ഇജ്ജത്തുണ്ടാകണം, അതുപോലെ തന്നെ മുസ്ലിംകളുടെ റിഫത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറയും. ഇതിലെന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അള്ളാഹ് ശരീഅത്ത് നടപ്പിലാക്കണം എന്ന് പറയുന്ന, പക്ഷേ അള്ളാഹുവിന്റെ ശരീഅത്ത് ആദ്യം ലംഘിക്കുന്നതാരാ? ഇവരാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഈ സർവതത്വങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്നതാരാ? അതൊന്നാമത് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചില സാദൃശ്യങ്ങൾ ഇവരും പൗരാണികരുമായി പണ്ഡിതന്മാർ ഇവിടെ എട്ടോളം കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ആവർത്തനമാണ്, ചിലത് അത്ര പ്രസക്തമായതല്ല. എന്നാലും അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാം. ഒന്ന്, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന നേരത്തെ നമ്മൾ പറഞ്ഞു, അൽ ഹുക്മു ബിഗൈരി മാ അൻസലല്ലാ, അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ നിയമമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വിധി പ്രസ്താവിക്കുക എന്നുള്ളത് കാഫിറാകുന്ന വിഷയമാണ്. അവർക്കെതിരെ യുദ്ധം നടത്താം, അവരുടെ രക്തം അനുവദനീയമാണ്, അവരുടെ സ്വത്ത് അനുവദനീയമാണ്, അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ആളുകളെയും ഒക്കെ തടവുകാരായി പിടിച്ചെടുക്കാം. ഇത് ഇവരുടെ അടിസ്ഥാന സിദ്ധാന്തമാണ്. അലി അലിയല്ലാഹു അൻഹുവിനെതിരിൽ അദ്ദേഹത്തെ കൊല്ലാനും അതുപോലെ തന്നെ യുദ്ധം നടത്താനുമൊക്കെ ഈ കാര്യമാണ് അവർ തെളിവായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ അവസാനമായി നമ്മൾ പറഞ്ഞിട്ടുള്ള അബു മുഹമ്മദ് അൽ മഖ്ദിസി അല്ലെങ്കിൽ അൽ ബർഖാവി എന്നറിയപ്പെടുന്ന ഇസാം താഹിർ എന്ന് പറയുന്ന ആള്, ഇത് ഇവരുടെ ഒരു അൽഖായിദയുടെ സൈദ്ധാന്തികനാണ്, മുനല്ലിറാണ്. ആ സൈദ്ധാന്തികൻ അദ്ദേഹത്തിന്റെ കവാശിബുൽ ജലിയ, നേരത്തെ പറഞ്ഞ സൗദി ഭരണകൂടത്തെ കാഫറാക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള കവാശിബുൽ ജലിയ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, സൗദി ഭരണകൂടത്തെ മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു, കാഫറാക്കി. ഇയാളുടെ വാക്ക് പുസ്തകം പരിശോധിച്ചാൽ തോന്നുക എന്താണ്, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്, ഹാക്കിമിയത്താണ്, ഉലൂഹിയത്തല്ല. ഹാക്കിമിയത്ത് പഠിപ്പിക്കാനാണ് അള്ളാഹു പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും ഒക്കെ അയച്ചിട്ടുള്ളത്. ജിഹാദ് നിർബന്ധമാക്കിയത് അതിനാണ്. ഇതാണ് ഏറ്റവും വലിയ വിഷയം. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എന്തുണ്ട്, ഹാക്കിമിയത്തുണ്ട്. ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സുപ്രധാനമായ വിഷയം അതാണോ, അല്ല. ഇവരതിനെ ഒന്നാമത്തെ വിഷയമാക്കി മാറ്റി. ഇയാളുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ആദ്യം എഴുതിയ ബുക്ക് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന പുസ്തകമാണ്. പേര് നല്ല പേരാ, പക്ഷേ അതിൽ ആകെ അകക്കാമ്പ് എന്താണ്, ഈ ജാതി തീവ്രവാദ ചിന്തകളാണ്. രണ്ടാമത്തേത്, നേരത്തെ പറഞ്ഞ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കാഫറാക്കാൻ വേണ്ടി ധൃതി കാണിക്കുക എന്നതാണ്. ഇവരുടെ പേനയിലൂടെയും നാവിലൂടെയും ഏറ്റവും എളുപ്പത്തിൽ പുറത്തേക്ക് വരുന്ന വാക്ക് കഫറ അല്ലെങ്കിൽ കാഫിർ എന്നായിരിക്കും. മൂന്ന് നാല് അക്ഷരങ്ങളുള്ള വാക്ക്, ഓം കാഫറൈ ബം കാഫറൈ, ഓം കാഫറാൻ ബം കാഫറാണ്, ആ രാജാവ് കാഫറാണ്, ഈ രാജ്യം തന്നെ കാഫറാണ്. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ അവരുടെ നാവിലൂടെ ലേഖനങ്ങളുടെയും പുറത്തു വരുന്നത്. പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെ. ഇവിടെ കൊടുത്തുള്ളൊരു വാചകം, അസ്ഹലു മിൻ സുർബിൽ മാഇൽ ബാരിദ്, തണുപ്പുള്ള വെള്ളം കുടിക്കുന്നതിനേക്കാൾ എളുപ്പമായ കാര്യമാണ് ഇവർക്ക് എന്ത്, ആളുകളെ കാഫറാക്കുക എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു സൈദ്ധാന്തികനായ അംറ് ബിൻ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള്, അൽ ഇലാഹു വത്തബീൻ ഫീ അന്ന തവാഗീത വ ജുയൂസഹും കുഫാറുൻ അല തഴിയിൽ, താഹൂത്തുകളും അവരുടെ സൈന്യങ്ങളും അപ്പടി കാഫറാകുന്നു എന്ന് ഈ അംറ് ബിൻ അബ്ദുൽ ഹക്കീം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവിടെ ആരാ താഹൂത്ത്? ആരാ? ട്രംപല്ല, ബുഷു അല്ല, പിന്നെ ആരാ? അറബ് രാജ്യങ്ങളിലെ, മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, അവരാണ് താഹൂത്ത്. ഇനി ഇവരുടെ മറ്റൊരു നേതാവാണ് ഫാരിസ് അസ്ഹറാനി, അബൂ ജന്ദൽ അൽ അസ്ദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇയാൾക്ക് 11 പുസ്തകങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ഒരു പുസ്തകമാണ് അൽ ആയാത്തു വൽ അഹാദീതുൽ ഗസീറ ഫി കുഫ്രി ഖുവാത്തി ദർഇൽ ജസീറ, ജസീറത്തുൽ അറബിന്റെ പ്രതിരോധ സംവിധാനങ്ങളും സൈന്യങ്ങളും ഇത് മുഴുവൻ കുഫ്റാകുന്നു എന്നതിനുള്ള എമ്പാടും ആയത്തുകളും ഹദീസുകളും. ഇത് സൗദി അറേബ്യന്റെ സൈന്യം മുഴുവൻ കാഫറാണെന്നതിന് ആയത്ത് ഹദീസു. ഇത് ബുക്കിന്റെ പേരാ, ഇത് എഴുതിയിട്ടുള്ളത് ഈ പറഞ്ഞ ഫാരിസ് അസ്ഹറാനി. ഇനി മൂന്നാമത്തെ കാര്യം, ആളുകളുടെ, അതായത് അഹ്ലുൽ ഖിബ്ല. അഹ്ലുൽ ഖിബ്ല എന്നാരാ? ഇന്നിപ്പോ അഹ്ലുൽ ഖിബ്ല എന്നാൽ എല്ലാ സൂഫിയും കൂഫിയും ഒക്കെ എന്താണ് അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. തൗഹീദ് ഉണ്ട്, ശിർക്കില്ല, എന്നാൽ കുറെ തെറ്റായ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ എന്തുപെടുക, അഹ്ലുൽ ഖിബ്ലയിൽപ്പെടുക. ആ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആളുകളുടെ രക്തം കുടിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ താല്പര്യം. എന്തിനേക്കാൾ? മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ. പണ്ട് കാലത്ത് ഖവാരിജുകൾ അലിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന് ശേഷവും അവർ വാളെടുത്ത് ഇറങ്ങി. ആർക്കെതിരില്? മുസ്ലിങ്ങൾക്കെതിരില്. അലിയല്ലാഹുവിന് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ആളുകളാണ് ഇവര്. അലിയല്ലാഹുവിന്റെ മഹത്വം പറയുന്ന ഹദീസുകളുണ്ട്. എന്നാൽ ഇന്നത്തെ ഖവാരിജുകൾ വാളിന് പകരം എന്ത് സ്വീകരിച്ചു? പാട്ടക്കാറുകൾ. ഈ പാട്ടക്കാർ ഗൾഫിലൊക്കെ പോയേക്കാണ്, പഴയ പൊളിഞ്ഞ പിന്നെ കാറ് ഉപയോഗശൂന്യമായത് വിറ്റുപോകും, ചില്ലറ വിലക്ക്. ഇതൊക്കെ അന്വേഷിച്ച പറയപ്പെടാറുള്ളത് കയറിപ്പോണത് അങ്ങോട്ടാ ബോംബ് സ്ഫോടനം നടത്താൻ, ചാവറുകൾക്ക് വാഹനം എഴുതി, എല്ലി മുടക്കുന്നില്ല, എങ്ങനെങ്കിലും അവിടെ ഉന്തി എത്തിയാൽ മതി, ഇതിൽ നിറച്ചെന്തായിരിക്കും, സ്ഫോടക വസ്തുക്കളാണ്. അപ്പൊ ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് ഒരു കാറ് സ്ഫോടക വസ്തു നിറച്ചിട്ട് കൊണ്ടുപോയി പൊട്ടിച്ചാൽ ഒരു വാളുകൊണ്ട് കൊല്ലപ്പെടുന്നതിനേക്കാൾ എത്ര കൂടുതൽ ആളുകൾ കൊല്ലപ്പെടും? അപ്പൊ മുമ്പത്തെ പൂർവികരെക്കാൾ ഈ പിൻഗാമികൾ എന്ത് ചെയ്യുന്നു? ആളുകൾക്കിടയിൽ മുസ്ലിങ്ങളുടെ രക്തം ചിന്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. തൊബരി രേഖപ്പെടുത്തുകയാണ്, തൊബരി രേഖപ്പെടുത്തുകയാണ് 68-ാം വർഷം, ഹിജ്റ 68-ാം വർഷം ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച്. ആളുകൾ ഇറാഖിൽ നിന്ന് മദായനിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? യത്തുലുനൻ നിസാ അവൽ വിൽദാൻ, ആരെ കുറിച്ച് പറഞ്ഞത്? ഹവാരിജികൾ, അന്നത്തെ ഹവാരിജികൾ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു. വയ ബുഖുറൂന ബുത്തൂനൽ ഹുബാല, ഗർഭിണികളുടെ വയറുകൾ കീറിപ്പിളർത്തി. ലോകത്ത് മറ്റാരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചു. ഇത് അന്നത്തെ ഹവാരിജികൾ. ഇന്നത്തെ ഹവാരിജികളോ? വെട്ടിമുറിക്കുക, കഷ്ണാക്കുക, ഇപ്പറഞ്ഞ എല്ലാ നിരപരാധികളും വിശ്വാസികളെ എന്നിട്ട് അത് വീഡിയോ ആക്കുക, അവരെന്നെ പുറത്തുവിടുക, ഇതാണ് ഇവരുടെ പ്രവർത്തനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ അബു ഉമർ അല്ലെങ്കിൽ അബു ഖത്താദ എന്നറിയപ്പെടുന്ന പലസ്തീനിൽ ജനിച്ച് ജോർദാൻകാരനായി ജീവിച്ച ഉമർ മഹ്മൂദ് ഉസ്മാൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ പിന്നെ വാചകങ്ങളിൽ നമുക്ക് കാണാം. മിൻ ഖിലാലി ശൗക്കത്തിൻ നിക്കായ നതഅല്ലമു കൈഫലാ നഹാഫു മിനദ്ദം. ഈ മുറിവൊക്കെ ഡോക്ടർമാര് മുറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയൊക്കെ തുന്നാൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന എന്താ സാധനം? ഇതിൽ പറഞ്ഞ ശൗക്കാന്നാണ്. ശരി, എന്തൊരു ഉപകരണം, അതിന്റെ ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ പേര് എനിക്ക് അറിയില്ല. ആ ഉപകരണം കൊണ്ട് മുറിവ് ഇങ്ങനെ തോണ്ടുമ്പോ നമുക്ക് കിട്ടുന്ന പാഠം എന്താ? ആരുടെ മുറിവ്? മുസ്ലിങ്ങളുടെ മുറിവ്. ബലവാസിയിൽ കാഫർ, അവരുടെ മുറിവുകൾ തോണ്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന പാഠം കൈഫലാ നഹാഫു മിനദ്ദമി, രക്തം കണ്ടാൽ എങ്ങനെ പേടിക്കാതിരിക്കാം എന്നതാണ്. രക്തം കണ്ടിട്ട് പരിശീലനം, ഇത് പേടി വരാക്കാൻ ആരുത്? കാഫറിന്റെ രക്തമല്ലേ പറയുന്നത്, മുസ്ലിമിന്റെ രക്തം. വകൈഫ നുത്തുഖിനു സബ്ഹ, എങ്ങനെ വിദഗ്ധമായി അറക്കാൻ സാധിക്കും? അല്ലേ, അർത്ഥ കൊല്ലുകയാണല്ലോ. എങ്ങനെ നമുക്ക് വിദഗ്ധമായി ഒരാളെ കൊല്ലാമെന്ന പാഠം കിട്ടുന്നു. വകൈഫ നുത്തുഖിനു ഇസ്തിഹാമൽ ഖുസൂനിൽ മനിഅ, സുരക്ഷിതമായ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെ എങ്ങനെ മുറിച്ചു കടക്കാൻ സാധിക്കും എന്ന പാഠമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് വരെ നേതാവ് എഴുതിയിട്ട സാധനമാണ്. അതുപോലെ തന്നെ അബൂബക്കർ നാജി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പറയാണ്, നമ്മൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ജസീറത്തുൽ അറബിലുണ്ടായ സ്ഥിതി എന്താണോ അതേ സ്ഥിതിയാണ് ഇന്നുള്ളത്. അബൂ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ എന്തുണ്ടായി? കുറെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, യുദ്ധത്തുണ്ടായി. അതുപോലെയുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. നമ്മൾ നഹ്താജുലിൽ ഇസ്ഖാൻ, അറുകൊല നടത്താൻ ആവശ്യമുള്ള ആളുകളാണ്. വനഹ്താജുലി അഅ്മാലിൽ മിസ്ല മാ തമ്മൽ ഖിയാമു ബിഹാ തുജാഹ ബനി ഖുറൈള വഗൈരിഹിം. ബനു ഖുറൈള ജൂതന്മാർക്കെതിരെ നബി എന്ത് നിലപാട് സ്വീകരിച്ചുവോ ആ നിലപാടാണ്, ആ പ്രവർത്തനമാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. ആർക്കെതിരിൽ? ഇതൊന്നും കുഫറിനെതിരിലല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇവരെ കുഫർ ആരാ? മുസ്ലിം ഭരണാധികാരികളും മുസ്ലിം രാജ്യങ്ങളുമാണ്. അതുപോലെ തന്നെ അബൂ മുഹമ്മദ് അൽ മഖ്ദിസി, ഇതും പേരുടെ നേരത്തെ പറഞ്ഞ നേതാവ്, അദ്ദേഹം പറയാൻ ഫഹാഉലാ ഇലാ യഫ്ഹമൂന ഇല്ലാ മന്ദി ഖസ്ബഹി വൽ ഖത്ലി വദ്ദം വല്ലരി ഹുവ മിനദ്ദീൻ വലാ യർദഹു മൻ ഖയ്യിഹിം വതുഗ്യാനിഹിം ഇല്ലാ ദാലിക്കൽ മന്ദിഖ അലാനിയ. ഈ ആളുകളെ, അതായത് മുസ്ലിങ്ങളിൽ നിന്ന് മുർത്തദ്ദായി പുറത്തുപോയിട്ടുള്ള മുസ്ലിം ഭരണാധികാരികളും അവരുടെ രാജ്യങ്ങളും, ഇവരോട് സംസാരിക്കാനുള്ള ഒരേ ഒരു സംസാര ഭാഷ അത് ഏതിന്റെ ഭാഷയാണ്? മന്ദി ഖസ്ബഹി, അറവിന്റെ ഭാഷയാണ്. അറക്കുക അതേ പറ്റുള്ളൂ. വൽ ഖത്ലി, കൊല്ലുക. വദ്ദം, രക്തം ചിന്തുക. വല്ലരി ഹുവദ്ദീൻ, അല്ലരി ഹുവദ്ദീൻ അഹുമിനദ്ദീൻ, അത് മതത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇവരുടെ ഈ വഴികേടിനെയും അതുപോലെ തന്നെ മാർഗഭ്രംശത്തെയും അവരെ തടയുകയില്ല പരസ്യമായ ഈ ഒരു വാക്കല്ലാതെ, ഏത് വാക്ക്? വാക്കല്ല, ഈ ഒരു പ്രവർത്തനമല്ലാതെ, കൊല നടത്തുക എന്നതല്ലാതെ, പിന്നിലൂടെ അവരെ ആട്ടിയൊടിക്കുക എന്നല്ലാതെ. എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അൽ ഇസ്ഹാൻ, അറുകൊല നടത്തുക, ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്. വളർബുർ റിഖാബ്, പെരടി വെട്ടുക. വല്ലർബു ഫൗക്കലാന, കഴുത്തുകൾക്ക് മേലെ വെട്ടുക. വതസ്രീദു മിൻ ഖൽഫിഹിം, അവരുടെ പിന്നാലെ ഓടിക്കുക. ബിഹജ്ർ റിഖാബ്, കഴുത്ത് ഛേദിച്ചുകൊണ്ട്. വഖത്ഇർ റുഊസ്, തല കഷ്ണിച്ചുകൊണ്ട്. ഫൈന്നഹൽ ഹർബ് കമാ യഖൂലു അഅദാഉന അജൽ ഇന്നഹൽ ഹർബ്. ശത്രുക്കൾ പറയുന്നത് പോലെ, ആരെ ശത്രുക്കൾ? ഉസൈമിൻ ഇബ്നു വാസും അൽബാനിയൊക്കെ ഇതുപോലെ പണ്ഡിതന്മാർ ഈ ശത്രുക്കൾ പറയുന്നത് പോലെ, ശരി, അതുതന്നെയാണ് യുദ്ധം. അപ്പോ ഇന്ന് ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളോട് നേരിടാനുള്ള മാർഗം ഈ ഒരു കൊലയുടെ മാർഗം മാത്രമാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞു, മുസ്ലിമത്തുൽ കദാബിനേക്കാൾ വലിയ കാഫറുകളാണ് ഇവര്, ജൂത ക്രിസ്ത്യാനികളെക്കാൾ വലിയ കാഫറുകളാണ് മുസ്ലിം രാജ്യത്തെ ഭരണാധികാരികൾ. ഇവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ട് വാചകം നോക്കൂ, കിതാലുൽ അദുവിൽ ഖരീബി ഔലാമിൻ കിതാലിൽ അദുവിൽ ബഈദി. അകന്ന കാഫറിനേക്കാൾ കൊല്ലാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ അടുത്ത കാഫറാണ്. ആരെ അടുത്ത കാഫർ? മുസ്ലിം രാജ്യത്തെ മുസ്ലിങ്ങള്. ഇവരെ കണക്കിന് ഇവരൊക്കെ കാഫറാണ്, ജൂതൻ ക്രിസ്ത്യാനിയൊക്കെ വിട്ട കാഫറാണ്. ഇനി കാഫറായി തന്നെ ജനിച്ചവൻ, അവനാരാ? അഫ്ലിയായ കാഫറാണ്. അവനൊക്കെ കൊല്ലുന്നതിന് മുമ്പ് ആരെ കൊല്ലണം?
മുസ്ലിങ്ങളെ കൊല്ലണം.
ഇതാണ് ഈ പറഞ്ഞ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വാക്ക് തത്വം. എന്നിട്ടോ ഇവിടെ ആളുകൾ പറയുന്നു എന്ത്, സലഫികളാണ് ഈ ജാതി ഭീകരതയുണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളെ ISIS ആക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രസ്താവന നടക്കുക, അതിനുവേണ്ടി പിന്നെ ചാനലുകളിൽ സംസാരിക്കുക, പിന്നെ അതിന്റെ പിന്നാലെ കൂടി പ്രോത്സാഹിപ്പിക്കുക, കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക. നമുക്ക് പറയാനുള്ളത് ഇവർ യഥാർത്ഥത്തിൽ ആരെ കൊല്ലാൻ ഇറങ്ങിയവരാണ്? മുസ്ലിങ്ങളെ കൊല്ലാൻ ഇറങ്ങിയവരാണ്. അതുകൊണ്ട് നമ്മളെ പിന്നാലെ പായുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെ പിന്നാലെ പായേണ്ട, എന്ത് ചെയ്താൽ മതി, അവരെ പിന്നാലെ പായു, അവരെ പിടിച്ചോളൂ. കാരണം അവർ നിങ്ങളുടെയും അതിന്റെ മുന്നേ നമ്മളുടെയും ആരാണ്? ശത്രുക്കളാണ്. ഇപ്പൊ ചില ആളുകൾ മാധ്യമ പ്രവർത്തകന്റെ കോലം കെട്ടി അല്ലേ, അതുപോലെ തന്നെ ഇടതുപക്ഷ ചിന്താധാരകളിലൂടെ പ്രവർത്തിച്ച് ഉള്ളു നിറയെ പുറത്തേക്ക് തുപ്പാൻ മാത്രം ഉള്ളു നിറയെ സംഘ് പരിവാറിന്റെ ആശയങ്ങൾ നിറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ജീവികളുണ്ട്. നമ്മൾ പറയാറുണ്ട് ഇരട്ടമുഖം, ഇരട്ടമുഖന്മാർ എന്ന് പറയാൻ കഴിയില്ല. ഇവർക്ക് എന്താ ഉള്ളത്? ബഹുമുഖമാണ്. പത്രപ്രവർത്തകന്റെ കോലം ഉള്ളിലോ അല്ല പുറത്ത് ഇടത് ചിന്താധാര സഞ്ചരിക്കുക, ഉള്ളു നിറച്ചും എന്താ. ഇങ്ങനെയുള്ള ചില ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉള്ള സലഫി പ്രസ്ഥാനങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാചകം, കിതാലുൽ കാഫിരിൽ മുർത്തദ് ഔലാ മിൻ കിതാലിൽ കാഫിരിൽ അസ്ലി. അസ്ലിയായ കാഫർ എന്നാരാ? ജന്മനാ കാഫറായവൻ. അങ്ങനെ ജന്മനാ കാഫറായവനെ കൊല്ലുന്നതിനേക്കാൾ ഔല, ഏറ്റവും അർഹതപ്പെട്ടത് അൽ കാഫിറുൽ മുർത്തദ്, മുസ്ലിമായി പിന്നെ കാഫറായ ആളുകളാണ്. ഇവരെ വാചകരാ? മുസ്ലിം രാജ്യത്തെ ഭരണാധികാരികൾ. അതുകൊണ്ടാണല്ലോ ഈ അറബ് രാജ്യത്ത് കൂടി ഇങ്ങനെ ഇവരെ തീവ്രവാദ പ്രവർത്തനം ഇങ്ങനെ കെട്ടിമറിയുന്നത്. പിന്നെ പൂർവികരായ ആളുകൾ, ഖവാരിജുകൾ യുദ്ധം ചെയ്തത് ആരോടാ? അലിയോടും സഹാബത്തിനോടും. എത്ര സഹാബികളെ കൊന്നത്? പ്രഗത്ഭരായ സുബൈറുൽ അവാമനെ പോലെയുള്ള പ്രഗത്ഭരായ സഹാബികളെ കൊന്നു. അപ്പൊ ഇവരുടെ വാദമനുസരിച്ച് മുസ്ലിങ്ങളെ കൊല്ലാം. ഇനി ഇവരുടെ വാദപ്രകാരം കാഫറായ ഒരു ഭരണാധികാരിയുടെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെയും എന്ത് ചെയ്യാം? കൊല്ലാം. അലിയെ ഇവർ വിമർശിച്ചത് എന്തുകൊണ്ട് ജമൽ യുദ്ധത്തിൽ പിടിക്കപ്പ അതിൽ ആ യുദ്ധത്തിൽ ഉണ്ടായ കുട്ടികളെയും പെണ്ണുങ്ങളെയും ഒക്കെ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളാക്കി തന്നില്ല? ഇവരെ വാദമനുസരിച്ച് ഓരോക്കാരാ? കാഫറാണ്. അലി അള്ളാഹുവിന്റെ ഓലോട് ചോദിച്ചു, അല്ല ആയിഷ റളിയല്ലാഹുവിനെ പിടിച്ചിട്ട് അടിമയാക്കി നിങ്ങൾക്ക് ആർക്ക് തരാ? ആയിഷ റളിയല്ലാഹു അടിമയാക്കാൻ പറ്റുമോ? മറുവശത്ത് ആരാ ഉള്ളത്? ആയിഷ റളിയല്ലാഹുവാ. ജമൽ യുദ്ധത്തിൽ അല്ലേ? അപ്പോ ഇവരുടെ വാദമാണ് അവരെയൊക്കെ കാഫറുകളായി സ്വീകരിക്കാം, അവരെ അടിമകളാക്കാം, ബന്ധനസ്ഥരാക്കാം, അവരുടെ രക്തം ചിന്താം, സ്വത്തും സ്വീകരിക്കാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ വാദം ഇന്നത്തെ തീവ്രവാദികളും സ്വീകരിക്കുന്നു. ഇവർ പറഞ്ഞത് ജസീറത്തുൽ അറബിൽ ജിൻസിയ നാഷണാലിറ്റിയുടെ വിഷയത്തിൽ ഭരണകൂടം ചെയ്യുന്നത് ശരിയല്ല. വിസക്ക് ആളുകളെ, കാഫറുകളെ മറ്റു രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലേക്ക് തൊഴിലിന് വേണ്ടി കൊണ്ടുവരുന്നത് ശരിയല്ല. കാരണം ജസീറത്തുൽ അറബിൽ നിന്ന് കാഫറിനെ പുറത്താക്കണം, പിന്നെ നിങ്ങൾ കാഫറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്തായി? കാഫറായി. അപ്പൊ വിസക്ക് തൊഴിലാളി കൊണ്ടു പറ്റില്ല. അൽ അമലു വൽ ഉമ്മാൽ, അതിന്റെ നിയമത്തിലൊക്കെ ഇവർക്ക് അഭിപ്രായങ്ങളുണ്ട്. ഇതാണ് ഇവർ പറയുന്നത്. ഇനി മുസ്ലിം രാജ്യത്ത് കരാറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്തുകൊണ്ട് ജിസിയ കൊടുത്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് ആളുകൾ താമസിക്കുന്നു, ദിമ്മ, അഹ്ലു ദിമ്മ. ഇവർ പറയുന്നു ഇതൊന്നും ശരിയല്ല. കാരണം എന്താ? ഭരണാധികാരി കാഫറായാത്തൻ പിന്നെ ആ കാഫർ നൽകിയ കരാറിന് വിലല്ല, ആ കാഫർ കൊടുത്ത വിസക്ക് വിലയില്ല, ആ കാഫറിന്റെ സംരക്ഷണത്തിന് യാതൊരു ബാധ്യതയില്ല. അപ്പൊ സൗദി രാജാവ്, ഇപ്പൊ സൽമാൻ രാജാവ് എന്റെ നിയമപ്രകാരം കുറെ ആളുകൾ വിസക്ക് സൗദി അറേബ്യയിലേക്ക് കാഫറുകൾ പോയി, ഇവിടത്തൊക്കെ പോകണ്ട, ഹിന്ദുക്കൾ പോകുന്നുണ്ട്, ക്രിസ്ത്യാനികൾ പോകുന്നുണ്ട്, ഒക്കെ പോകുന്നുണ്ട്, പല മതക്കാരും പോകുന്നുണ്ട്. അപ്പോ അവരെയും കൊല്ലാം. എന്താ കാരണം? സൽമാൻ രാജാവ് എന്നെ കാഫറായി. അപ്പൊ സൽമാൻ രാജാവ് അനുവദിച്ച വിസയിൽ, കരാറിൽ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ആളുകളും ഒക്കെ ആരാണ്? കാഫറുകളാണ്. അപ്പൊ കാഫറിന്റെ കരാറിന് യാതൊരു വിലയില്ല, കാഫറിന്റെ വിസക്ക് യാതൊരു വിലയില്ല. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തുള്ള അഹ്ലുൽ ദുമ്മയിൽപ്പെട്ടവരും അഹ്ലുൽ അഹദിയിൽപ്പെട്ടവരുമായ കരാറിന്റെ അടിസ്ഥാനത്തിലും മറ്റും ജിസിയുടെ അടിസ്ഥാനത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളെയും കൊല്ലാവുന്നതാണ്. മറ്റൊന്ന്, പണ്ഡിതന്മാരെ മോശമായി ചിത്രീകരിക്കുക. നേരത്തെ പറഞ്ഞു ഇബ്നു ഖവ്വ എന്ന് പറയുന്ന ഇവരുടെ പൗരാണിക നേതാവ്, അദ്ദേഹം പറയാണ് അല്ലയോ ഖുർആനിന്റെ വാഹകരെ, ഇതാ കണ്ടോ അബ്ദുള്ള ഇബ്നു അബ്ബാസ്, അയാളെ നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം, ഇയാളുടെയും അയാളുടെ അനുയായികളുടെയും കാര്യത്തിലാണ് അള്ളാഹു സൂറത്തു സുഹൃബിലെ 58-ാമത്തെ ആയത്ത് ഇറക്കിയത്. ബൽ ഹും ഖൗമുൻ ഹസിമൂൻ, അല്ല ഈ ആളുകൾ കുതന്ത്രം തർക്കം നടത്തുന്നവരാകുന്നു എന്ന് അള്ളാഹു ആയത്തിറക്കിയത് ആരെ കുറിച്ചാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഇബ്നു അബ്ബാസ് ആരാ? ആരാണ്? ഖവാരിജുകളോട് സംസാരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു നിയമിച്ച ആളാണ്. അങ്ങനെ അവരോട് വാദപ്രതിവാദം നടത്തി. റോട്ടിൽ ചോദിച്ചോളൂ, നമ്മൾ പറയാം, നമ്മൾ പറയാല്ലേ, അങ്ങനല്ല ചോദ്യത്തിന് മുഖാമുഖം. നിങ്ങൾ എന്ത് ചോദിച്ചാലും നമ്മൾ മറുപടി അറിയും. അങ്ങനല്ല, അങ്ങനെ അത് അലുസനത്ത് ചെയ്തിട്ടില്ല. അവരിടക്കല് അങ്ങനെ അങ്ങാടിയിൽ ഈ മുഖാമുഖം നടത്തിയാലുള്ള കുഴപ്പം എന്താ? വിശ്വാസം ഇല്ലാത്തതിന് വിശ്വാസം ഉണ്ടാവും, ചിലപ്പോൾ ഉള്ളവൻ കൂടും, ചില ആൾക്കാർക്ക് മാറി വരും. അതുകൊണ്ട് അവരൊക്കെ അങ്ങോട്ട് ചെല്ലുക, അവരോട് സംസാരിക്കുക, വേറെ കേൾക്കണ്ട. അങ്ങനെ അലി അള്ളാഹു അൻഹു ഇബ്നു അബ്ബാസിനെ പറഞ്ഞയച്ചു. അദ്ദേഹം അവരുമായി ഖണ്ഡനം നടത്തി. 6000 ആളുകൾ അവിടെ വെച്ച് ഖവാരിജ് ഒഴിവാക്കി ഇങ്ങോട്ട് പോന്നു എന്നാൽ. ആ ഇബ്നു അബ്ബാസിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്, ഇയാളെ കാര്യത്തിലാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത്. ഇത് അന്നത്തെ ആളുകൾ, ഇന്നത്തെ ഈ ആളുകൾ ഉപയോഗിക്കുന്ന വാക്ക്, ഇന്നത്തെ ഖവാരിജുകൾ ഇബ്നു ബാസ്, ഉസൈമീൻ, അൽബാനി തുടങ്ങിയ സലഫി പണ്ഡിതന്മാരെ കുറിച്ചും ആ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചും ഇവർ പറയുന്ന ഉപയോഗിക്കുന്ന വാക്ക് തന്നെ മുർജിഅത്ത് എന്നാണ്. ഇവരൊക്കെ ആരാണ്? ഇർജാഇന്റെ ആളുകളാകുന്നു. ഇർജ എന്ന് പറഞ്ഞാൽ നാവ് വിശ്വാസം എന്നത് പറഞ്ഞാൽ മതി, എന്ത് വേണ്ടതില്ല, പ്രവർത്തനത്തിലുണ്ട്, പ്രവർത്തനം എന്ത് അയാൾ തിരക്കേടില്ല, അവൻ വിശ്വാസിയാണ്, ഇതാണ് ഇർജ. ആ ഇർജാഇന്റെ ആളുകൾ ഇവരൊക്കെ ലായലായെന്ന് പറയുന്നുണ്ട്, അതൊക്കെ പറയുന്നത് പക്ഷേ ഇവരൊക്കെ ആരാണ്? കാഫിറുകളാണ്. സുൽത്താൻ അൽ ഉതൈബി, അബു അബ്ദുറഹ്മാൻ സുൽത്താൻ ബിൻ ബിജാദ് അൽ ഉതൈബി, ഇയാൾക്ക് 13 ലേഖനങ്ങളും പുസ്തകങ്ങളും ഉണ്ട്. അതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത ഒരു പുസ്തകമാണ് അർറസായിലുൽ അസരിയ എന്ന് പറയുന്നത്. 13 പുസ്തക ലേഖനങ്ങളുടെ സമാഹാരം. അതിൽ അദ്ദേഹം പറയാണ്, ഒരാൾ തന്റെ സഹോദരനോട് കാഫിർ എന്ന് പറഞ്ഞാൽ, ഈ മുർജി ഇർജാഇന്റെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ എന്ത് പറയും? ഏയ്, ഇതൊന്നും പറയാൻ പാടില്ല, ഭരണകൂടങ്ങൾക്കെതിരിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, കാഫറിന് മുസ്ലിമിനെ കാഫറാക്കാൻ പാടില്ല എന്നൊക്കെ ഈ ആളുകൾ പറയും. അതുകൊണ്ട് തന്നെ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ചില തുല്ലാബുൽ ഇൽമ്, അറിവ് തേടുന്ന ആളുകൾ താഹൂത്തിനെ കാഫറാക്കുന്നതിനെ പേടിക്കുന്നു. ആരാ പരവാശ കാഫർ? താഹൂത്ത് സൗദി ഭരണാധികാരി, മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇവരെ കാഫറാക്കുന്നതിനെ ഈ ആളുകൾ വിലക്കുന്നു. ആര്? ഈ പണ്ഡിതന്മാർ. എന്നിട്ട് പറയാൻ, താഹൂത്തിനെ കുറിച്ച് ലാലിം എന്ന് പോലും പറയുന്നത് പേടിക്കുന്ന ചില വിദ്യാർത്ഥികളെ കാണാൻ സാധിച്ചു. എന്തുകൊണ്ട്? ആരാങ്ങനെ പഠിപ്പിച്ചെന്നാരാണ്? ആരാ പഠിപ്പിച്ചത്? ഇർജാഇന്റെ പണ്ഡിതന്മാർ തന്നെ. ആരാ? സലഫി പണ്ഡിതന്മാരെ കുറിച്ചാണ് ഇർജാഇന്റെ പണ്ഡിതന്മാർ തന്നെ. ആ മുർജിഅത്തിന്റെ പണ്ഡിതന്മാരാണ് ഭരണാധികാരിയെ കുറിച്ച് കാഫറെന്നോ ലാലിമെന്നോ പോലും പറയാൻ പാടില്ല. അതിനർത്ഥം എന്താ? ഇവരെന്ത് ചെയ്യുന്നു? ഈ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തു? കുഫറിന്റെ പണ്ഡിതന്മാരാണ് എന്ന് സലഫി പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ അബൂ ബസീർ, ഇതും അദ്ദേഹത്തിന്റെ അത്തുർത്തൂസി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനും ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഇതൊക്കെ സൈറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇദ്ദേഹം ഈ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, ഇവർ എല്ലാ സ്ഥലത്തും നല്ല അങ്ങനെ ഉസാറ എൻസത്തൂനോ ഉന്മേഷത്തോടു കൂടിയിരിക്കും, എല്ലാ സ്ഥലത്തും എല്ലാ താവരയിലും അവരുണ്ടാവും, ഇവർക്ക് കുറെ ഇൽമുണ്ട് എന്നാണ് അവരുടെ ധാരണ. കുറെ മനപ്പാടാക്കിയിട്ടുണ്ട്, അതായത് പണ്ഡിതന്മാരൊക്കെ ഹാഫിലിങ്ങളൊക്കെയല്ലോ, അതാണ് നുസൂസി, കുറെ ആറ്റുജീസ് ഒക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടാവും. ഈ നാട്ടിലുള്ള ഭരണാധികാരികളൊക്കെ ഇവരൊന്നും താഹൂത്തുകളല്ല, അവർ ഇസ്ലാമിന്റെ ഭരണാധികാരികളാണ്, ഇവരൊക്കെ അനുസരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പണ്ഡിതന്മാർ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സൈന്യത്തെയും അനുസരിക്കണം, അതിന്റെ കീഴിൽ അച്ചടക്കത്തോടെ നിൽക്കണം. ഈ സൈന്യത്തിന് വേണ്ടി സൈന്യത്തിൽ അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യാം എന്നും ഈ പണ്ഡിതന്മാർ പറയുന്നു. ബില്ലാദൻ ഹറമിലെ പണ്ഡിതന്മാരെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇരു ഹറമുകളിലെയും പണ്ഡിതന്മാരും നേതാക്കന്മാരും ആരാണ്? തമ്മാടികളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ആറാമത്തെ കാര്യം, പണ്ഡിതന്മാരെ ആവശ്യമില്ല ഈ ആളുകൾക്ക്. ഇതിലെന്താ പറയണത്? നമുക്ക് നമ്മളെ പണ്ഡിതന്മാരെന്നെ മതി. മക്കദീസി പറയാൻ, നേരത്തെ പറഞ്ഞ അബൂ മുഹമ്മദ് അൽ മക്കദീസി അല്ലെങ്കിൽ അൽ ബർഖാവി, അദ്ദേഹം പറയാണ് നമുക്ക് ഫുഖഹാക്കളെ ആവശ്യമില്ല, സൈദ്ധാന്തികരെയും ആവശ്യമില്ല, നമ്മളെ പുറത്തുനിന്നുള്ള നമുക്ക് നമ്മൾ തന്നെ മതിയും. അതായത് അവരുടെ കൂട്ടത്തിൽ ഈ ഫുഖഹാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. കാരണം എന്താ? ഞങ്ങളുടെ ഇൽമ് പുറത്തേക്ക് വരുന്നത് ഹൃദയത്തിലുള്ള ജിഹാദിന്റെ ചിന്തയിൽ നിന്നും അതുപോലെ തന്നെ ഉൾക്കാഴ്ചയിൽ നിന്നും അറിവിൽ നിന്നുമാണ്. മിൻ റഹിമിൽ ജിഹാദി, ജിഹാദിന്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഇൽമ് പുറത്തേക്ക് വരുന്നത്. വമിൻ മയാദീനിൽ ഖിതാലി വൽ ഹനാദിഖ, കിടങ്ങുകളിൽ നിന്നും യുദ്ധക്കളങ്ങളിൽ നിന്നുമാണ് ഞങ്ങളുടെ ഈ അറിവ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാകും, അവിടെ നമ്മൾ സത്യപ്പെടുത്തും. അതോടൊപ്പം അറിവും അതുപോലെ തന്നെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടി ഉണ്ടാകുമ്പോൾ ലം തക്കദ് ഫിറാസത്തു അഹദിഹിം തുഖ്തി, ഞങ്ങളിൽ ഒരാളുടെയും നിരീക്ഷണം ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. അപ്പെന്താ, നമുക്ക് നിങ്ങൾ ഈ പറയുന്ന ഉലമാക്കളൊന്നും ആവശ്യമില്ല. കിബാറുൽ ഉലമയും വേണ്ട, ലജ്നയും വേണ്ട, ഒന്നും വേണ്ട, ഒരു ഇബ്നു ബാസ് ഒരു മശായിഖും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ മതി എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ വിവരമുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടോ? ഇവിടെ കൊടുത്തൊരു വാചകം വായിക്കുക. ഇവരെ ഇന്ന് നയിക്കുന്ന ആളുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആളുകൾ തബീബുൻ ബശരിയുൻ തഖസ്സുഹു ജിറാഹത്തുൻ ഫീ ദിമാഇൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിന്റെ രക്തത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ മുറിവാക്കുന്നതിനെ സംബന്ധിച്ച് പിന്നെ സ്പെഷ്യൽ സ്റ്റഡി നടത്തിയിട്ടുള്ള സ്കിൻ ഡോക്ടർമാരാണ് ഇവരുടെ നായകന്മാർ. ഒലവാക്കളല്ല, ആരെ പോലെ കല്ലവാഹിരി, ഇതാണ് എന്ത് ലവാഹിരി, ഐമൽ ലവാഹിരി അല്ലെ, ഐമൽ ലവാഹിരിയെ പോലെ, അതുപോലെ തന്നെ സയ്യിദ് ഫളനെ പോലെ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലോ മാനേജ്മെന്റിലോ പഠനം നടത്തി പുറത്തു വന്നിട്ടുള്ള ആളുകൾ, ആരെ പോലെ ഉസാമ ബിൻ ലാദിനെ പോലെ ആള് അല്ലാമയല്ല. അവർക്ക് എഴുതുന്ന ആവശ്യമില്ല എന്നവർ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഇത് പിന്നെ പിന്നെ 40 കാര്യങ്ങൾ ഞാൻ ഇവിടെ വായിച്ച് നോട്ട് ചെയ്ത് അതിന്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ 68 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് 6 മാത്രമാണ്, ബാക്കി ഏകദേശം 38 ബാക്കിയാണ്. സമയം കഴിഞ്ഞു, ഇൻഷാല്ലാ ഇനി എപ്പോഴും അവസരം ഉണ്ടാകുമെങ്കിൽ പറയാം. ഇനിയും ഇതിൽ പറയാൻ പോകുന്ന പല കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ ശേഷം വരുന്ന സംസാരങ്ങളിലും ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനും മനസ്സിലാക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകളിലും പലരും വ്യക്തമാക്കിയതുപോലെ അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇസ്ലാം അനുവദിച്ചത് എന്താണ്, അനുവദിക്കാത്തത് എന്താണ്, ശരിയെന്താണ്, തെറ്റെന്താണ് എന്ന് പഠിക്കാൻ എല്ലാ ആളുകളും കിട്ടുന്ന സമയങ്ങൾ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ഷെയ്ഖ് ഹുസൈമിന്റെ ഒരു വാചകം കാണാം, ജിഹാദോ ഇൽമോ ഏതാണ് വലുത്? അദ്ദേഹം പറഞ്ഞ ഇൽമാണ് അടിസ്ഥാനം എന്നാണ്. ഇൽമുണ്ടെങ്കിലേ ജിഹാദിനോ പറ്റൂ. ഇന്നിപ്പോ പോണതോ ഇൽമില്ലാതെയാണ് ജിഹാദിന് പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇൽമാണ് അസ്ലി എന്ന് പറയാൻ കാരണം, എന്താണ് ജിഹാദ്, ആരോടാണ് യുദ്ധം നടത്തേണ്ടത്, ആരോട് യുദ്ധം നടത്തിക്കൂടാ, ആരെ തടവുകാരാക്കാം, ആരെ മന്ത്രസ്ഥനാക്കാം, ആരുടെ സ്വത്തെടുക്കാം, ആരുടെ എടുത്തുകൂടാ, ഇതൊക്കെ ആദ്യം പഠിക്കണം. എന്നിട്ട് എന്തിനു പോകാൻ പറ്റുള്ളൂ ജിഹാദിനോ? പറഞ്ഞപ്പോ ജിഹാദിന്റെയും അടിസ്ഥാനം എന്താണ്? ഇൽമാണ്, അവിടുന്ന് തുടങ്ങണം. അപ്പോൾ പഠിക്കുക, പ്രവർത്തിക്കുക, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം തീവ്രവാദ ആരോപണങ്ങളിൽ നിന്നും സലഫുകളെ ഒന്നായി അടിച്ചമർത്തി സൂഫിയത്തും അതുപോലെ തന്നെ മറ്റ് തീവ്രവാദ ചിന്തകളും അതിന് മേൽക്കോയ്മയുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ദയവായി എന്താണ് സലഫിയത്ത് എന്നും അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നും പഠിക്കാൻ തയ്യാറാവുക. ലോകത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാര്, ഇതിനെതിർത്തവരാര് എന്ന ഒരു പഠനം നടത്തി ഞങ്ങളെ വിട്ട് യഥാർത്ഥ തീവ്രവാദികളെയും അതിന് പ്രചോദനം നൽകിയിട്ടുള്ള ചിന്തകൾ ആരുടേതാണെന്നും കണ്ടുപിടിക്കുവാനും അത് ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമങ്ങൾ കാകട്ടെ നിങ്ങളുടെ അധ്വാനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.